പൊതു വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്നു ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 10-ാം ക്ലാസ്സിലെ ഫസ്റ്റ് ബെൽ പരിപാടിയുടെ തുടർച്ചയായി പരീക്ഷയ്ക്കായുള്ള ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം കൂടി മുന്നിലുണ്ടായിരിക്കുന്നത് ഗുണകരമായിരിക്കും.
പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ അജേഷ് കടന്നപ്പള്ളി, കണ്ണൂർ ജില്ലയിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ പാച്ചേനിയിലെ അധ്യാപകനാണ്. എല്ലാവർക്കും കേരള പാഠാവലിയുടെ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. SSLC പരീക്ഷയുടെ ചോദ്യഘടന, സ്കോർ ഘടന, ഫോക്കസ് ഏരിയ, നോൺ ഫോക്കസ് ഏരിയ ചോദ്യങ്ങളുടെ അനുപാതം എന്നിവ സംബന്ധിച്ച് എല്ലാവർക്കും നല്ല ധാരണയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതനുസരിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാവരും. പരീക്ഷ എഴുത്ത് ഒരു കലയാണ് എന്ന് പറയാറുണ്ട്. പാഠഭാഗങ്ങൾ നന്നായി പഠിച്ച് ഉറപ്പിക്കുകയും ചോദ്യ സാധ്യതകൾ സംബന്ധിച്ച് വ്യക്തമായ ധാരണ നേടുകയും ചെയ്യേണ്ടതുണ്ട്. ചോദ്യപേപ്പറിലെ നിർദ്ദേശങ്ങളും ചോദ്യങ്ങളും നന്നായി വായിച്ചു മനസ്സിലാക്കി സ്കോറിനനുസരിച്ച് ആവശ്യമായ അളവിൽ വ്യക്തതയോടെ ഉത്തരമെഴുതണം. നന്നായി തയ്യാറെടുത്താൽ എല്ലാവർക്കും ഏറ്റവും ഉയർന്ന ഗ്രേഡുകൾ തന്നെ നേടാൻ കഴിയുമെന്ന് ഉറപ്പാണ്. നമുക്ക് ആത്മവിശ്വാസത്തോടെ പഠിച്ച് മുന്നേറാം. മലയാളം കേരള പാഠാവലിയിലെ 1-ാമത്തെ യൂണിറ്റാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. കാലത്തെ അതിജീവിച്ച, കാവ്യലോകത്ത് വിസ്മയം തീർത്ത കൃതികളാണ് നാം കേരള പാഠാവലിയിലെ കാലാതീതം കാവ്യവിസ്മയം എന്ന ആദ്യ യൂണിറ്റിൽ പരിചയപ്പെടുന്നത്. ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ ലക്ഷ്മണ സാന്ത്വനം, വിശ്വമഹാകവി കാളിദാസന്റെ അഭിജ്ഞാനശാകുന്തളം നാടകത്തിലെ അവസാന ഭാഗമായ ഋതുയോഗം, വിക്ടർ ഹ്യൂഗോയുടെ ലോകപ്രശസ്തമായ പാവങ്ങൾ എന്ന നോവലിലെ ഒരു ഭാഗവുമാണ് ഈ യൂണിറ്റിൽ നിങ്ങൾ ആസ്വദിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. കാലദേശങ്ങളുടെ പരിമിതികളെ, അതിർത്തികളെ മറികടന്ന് മാനവികതയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും അവ നമ്മോട് സംസാരിക്കുന്നു. യൂണിറ്റിന്റെ പ്രവേശകമായി നൽകിയിരിക്കുന്ന കവികളുടെ ഭാഷ എന്ന കവിത റഷ്യൻ സാഹിത്യകാരനും സിനിമാ സംവിധായകനുമായ ആന്ദ്രേ തർക്കോവ്സ്കിയെ സംബോധന ചെയ്ത് സച്ചിദാനന്ദൻ എഴുതിയ മഞ്ഞ് എന്ന കവിതയിലെ ഒരു ഭാഗമാണ്. എന്താണ് ഈ കവിതയിലൂടെ കവി നമ്മോട് പറയുന്നത്? ഇലകൾക്കും തത്തകൾക്കും ഗൗളികൾക്കും ലോകമെമ്പാടും ഒരു ഭാഷയേയുള്ളൂ. ഇലകളുടെ മർമ്മരങ്ങളും തത്തകളുടെ കൊഞ്ചലും ഗൗളികളുടെ ചിലയ്ക്കലും ലോകത്തെല്ലായിടത്തും ഒരുപോലെയാണ്. അതുപോലെ ലോകത്തെല്ലായിടത്തുമുള്ള കവികളും എഴുത്തുകാരും ഒരൊറ്റ ഭാഷയിലാണ് എഴുതുന്നത്. അത് മാനവികതയുടെ ഭാഷയാണ്, മനുഷ്യത്വത്തിൻ്റെ ഭാഷയാണ്. കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? 4 സ്കോറിനുള്ള ഈ ചോദ്യത്തിന് അരപ്പുറത്തിൽ കവിയാതെയാണ് ഉത്തരം എഴുതേണ്ടത്. ഉത്തരത്തിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്? ലോകത്തെവിടെയുമുള്ള കവികളും കലാകാരന്മാരും ആവിഷ്കരിക്കുന്ന ജീവിതം ഒന്നാണ്. മനുഷ്യ വികാര വിചാരങ്ങൾ സമാനമാണ്. കവിതയുടെ, സാഹിത്യത്തിൻ്റെ ഭാവതലത്തിലെ സാർവലൗകിക സ്വഭാവമാണ് ഇവിടെ തെളിയുന്നത്. മഹത്തായ കലാസൃഷ്ടികളുടെ ലക്ഷ്യം ലോകനന്മയാണ്. കൂടുതൽ സുന്ദരവും സ്നേഹസുരഭിലവുമായ ഒരു ലോകമാണ് എല്ലാ എഴുത്തുകാരും സ്വപ്നം കാണുന്നത്. ഇവിടെ പറയുന്ന ഭാഷ ഹൃദയത്തിൻ്റെ ഭാഷയാണ്. പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ നൈസർഗികമായ വികാര വിചാരങ്ങളുടെ വിനിമയം പോലെ തന്നെയാണ് മനുഷ്യരുടെ ഭാഷയും. അത് ലോകത്തെല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് എന്നാണ് കവി പറയുന്നത്. ഈ ആശയങ്ങൾ ചോദ്യം അനുസരിച്ച് ക്രമീകരിച്ച് എഴുതിയാൽ മുഴുവൻ സ്കോറും നിങ്ങൾക്ക് കരസ്ഥമാക്കാനാകും. ഇതേ ചോദ്യം തന്നെ 2 സ്കോറിനോ 3 സ്കോറിനോ ചോദിക്കുമ്പോൾ ചോദ്യത്തിനനുസരിച്ച്, 2 സ്കോറിനാണെങ്കിൽ 1-ഓ 2-ഓ വാക്യത്തിലും, 3 സ്കോറിനാണെങ്കിൽ 4-ഓ 5-ഓ വാക്യത്തിലും ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവേശക കവിതയിൽ സൂചിപ്പിക്കുന്ന ജീവിത ദർശനം യൂണിറ്റിലെ 3 രചനകളിലും എത്രത്തോളമുണ്ട് എന്ന് ഇനി നമുക്ക് പരിശോധിക്കാം. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിലെ ഒരു ഭാഗമാണ് ലക്ഷ്മണ സാന്ത്വനം. ഈ കാവ്യഭാഗത്തെ ആശയമെന്താണ്? ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കോപിഷ്ഠനായ ലക്ഷ്മണനെ സാന്ത്വനിപ്പിച്ച് സമചിത്തനാക്കി തീർക്കുകയാണ് ശ്രീരാമൻ. ഇത് നിങ്ങൾക്കെല്ലാവർക്കും നന്നായി അറിയാവുന്ന കാര്യം കൂടിയാണ്. കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ലക്ഷ്മണനെ എങ്ങനെയെല്ലാമാണ് ശ്രീരാമൻ സാന്ത്വനിപ്പിച്ചത്? വത്സ സൗമിത്രേ കുമാര എന്ന് തുടങ്ങുന്ന സ്നേഹവും വാത്സല്യവും തുളുമ്പി നിൽക്കുന്ന സംബോധനയിൽ ആരംഭിച്ച് പ്രിയപ്പെട്ട അനുജന്റെ കോപത്തിന്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് വരെ ലക്ഷ്മണന്റെ ചിന്തയെ സ്വാഭാവികമായി നയിക്കുന്ന വിധത്തിലാണ് ശ്രീരാമൻ തത്വോപദേശം നടത്തുന്നത്. കോപാന്ധനായി പിതാവായ ദശരഥനെ ബന്ധിക്കാനും ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതിന് കാരണക്കാരായ കൈകേയി മാതാവ് ഉൾപ്പെടെയുള്ളവരെ പരാജയപ്പെടുത്തി ശ്രീരാമ പട്ടാഭിഷേകം നടത്താനും ഒരുങ്ങിപ്പുറപ്പെട്ട ലക്ഷ്മണനെ ശ്രീരാമൻ സാന്ത്വനിപ്പിക്കുന്ന രീതിയിലാണ് കാവ്യഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്രീരാമന്റെ ലക്ഷ്മണനോടുള്ള ഈ ഉപദേശങ്ങൾ കാമക്രോധ ലോഭമോഹാദികൾക്ക് അടിമപ്പെട്ട ലോകജനതയോടുള്ള എഴുത്തച്ഛന്റെ ഉപദേശം കൂടിയാണ് എന്ന് നമുക്ക് കാണാം. ലക്ഷ്മണ സാന്ത്വനത്തിൽ എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്ന തത്വചിന്തകൾ അതുകൊണ്ടുതന്നെ എക്കാലത്തും പ്രസക്തമാണ്. നമുക്കേറെ പരിചിതമായ ഉദാഹരണങ്ങളിലൂടെയാണ് ജീവിതത്തിന്റെ നശ്വരതയും സുഖഭോഗങ്ങളുടെ ക്ഷണികതയും കവി അവതരിപ്പിക്കുന്നത്. കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ലക്ഷ്മണനെ ശ്രീരാമൻ സമാശ്വസിപ്പിച്ചത് എങ്ങനെയെല്ലാമാണ്? സംബോധനയിലെ വാത്സല്യം ലക്ഷ്മണന്റെ കഴിവുകളെ അംഗീകരിക്കുന്നു, തന്നോടുള്ള സ്നേഹത്തെ വിലമതിക്കുന്നു, ലക്ഷ്മണന് തന്നോടുള്ള സ്നേഹത്തെ പ്രകീർത്തിക്കുന്നു, ലക്ഷ്മണനെ ക്രോധത്തിന്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് ഉണർത്തുന്നു, അതോടൊപ്പം മനഃശാസ്ത്രപരമായ സമീപനം കൂടി സ്വീകരിക്കുന്നു. വാത്സല്യപൂർണമായ സംബോധനയിൽ തുടങ്ങി ലക്ഷ്മണന്റെ ക്രോധത്തിന്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് വരെ അയാളുടെ ചിന്തയെ സ്വാഭാവികമായി നയിക്കുന്ന വിധത്തിലാണ് ശ്രീരാമന്റെ ഉപദേശങ്ങളെല്ലാം. മനുഷ്യജീവിതത്തിന്റെ ക്ഷണികതയും സുഖദുഃഖങ്ങളുടെ നശ്വരതയും ആലയസംഗമത്തിന്റെ ചഞ്ചലതയും കവി അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമാമായുസ്സുമൂർക്കനീ. ഭോഗങ്ങളെ മിന്നലിനോട് സാദൃശ്യപ്പെടുത്തിയതിന്റെ ഭംഗി വ്യക്തമാക്കുക. ഇത് 4 സ്കോറിനുള്ള ചോദ്യമായി പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ചോദ്യത്തിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? എന്തെല്ലാം കാര്യങ്ങളാണ് ഉത്തരത്തിൽ ഉണ്ടാവേണ്ടത്? കാവ്യ സന്ദർഭം സൂചിപ്പിക്കണം. തുടർന്ന് വരികളിലെ ആശയം വിശകലനം ചെയ്ത് കാവ്യഭംഗി കണ്ടെത്തി വിശദീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. കവി അവതരിപ്പിക്കുന്നത് ഭോഗങ്ങളുടെ ക്ഷണികതയാണ്. വളരെ പെട്ടെന്ന് ഇല്ലാതാവുന്നതാണ് സുഖാനുഭവങ്ങൾ. ക്ഷണപ്രഭ മിന്നലാണല്ലോ. ക്ഷണത്തിലുണ്ടാവുകയും അതിവേഗം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന വെളിച്ചമാണത്. ആരെയും വശീകരിക്കുന്ന പളപളാ തിളങ്ങുന്ന പ്രകാശമാണ് മിന്നലിൽ. അതുപോലെ തന്നെയാണ് സുഖങ്ങളും. സുഖഭോഗങ്ങളോട് എല്ലാവർക്കും വലിയ കൊതിയാണ്. ആ സുഖാനുഭവങ്ങളും മനുഷ്യായുസ്സും അതിവേഗം ഇല്ലാതാകുമെന്നാണ് ഈ സാദൃശ്യകൽപ്പനയിലൂടെ കവി പറയുന്നത്. വന്യസന്തപ്ത ലോഹസ്താമ്പു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. ഈ വരികൾ വിശകലനം ചെയ്ത് എഴുത്തച്ഛന്റെ സാദൃശ്യകൽപ്പനകളുടെ സവിശേഷതകൾ വിശദമാക്കുക. 3-ഓ 4-ഓ സ്കോറിനുള്ള ചോദ്യമാണ് ഇത്. ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കുപിതനായ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കാൻ ശ്രീരാമൻ നൽകുന്ന ഉപദേശമാണ് ഇത്. എഴുത്തച്ഛന്റെ സാദൃശ്യകൽപ്പനയുടെ പ്രത്യേകതകളെല്ലാം ഈ വരികളിലും കാണാം. നിത്യജീവിതത്തിൽ നമുക്കേറെ പരിചയമുള്ള ഉദാഹരണങ്ങളാണ് കവി കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അഗ്നിയിൽ ചുട്ടുപഴുത്ത ലോഹത്തിൽ വീഴുന്ന വെള്ളത്തുള്ളിയോടാണ് ഇവിടെ മനുഷ്യജന്മത്തെ സാദൃശ്യപ്പെടുത്തുന്നത്. ചുട്ടുപഴുത്ത ലോഹത്തിൽ വീഴുന്ന ഒരു ജലകണിക ക്ഷണത്തിൽ ആവിയായി പോകും. ഇതറിയാത്ത ആരുമുണ്ടാകില്ല. മനുഷ്യായുസ്സിന്റെ ക്ഷണികത പറയാൻ ഈ സാദൃശ്യകൽപ്പന വളരെ ഉചിതമാണ്. ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും ജീവിതത്തിന്റെ നിസ്സാരതയും നൈമിഷികതയും ബോധ്യപ്പെടും. ഗഹനമായ ജീവിത ദർശനങ്ങൾ ലളിതവും നിത്യപരിചിതങ്ങളുമായ ഉദാഹരണങ്ങളിലൂടെ അവതരിപ്പിക്കുമ്പോൾ ആർക്കും അത് വേഗം ഗ്രഹിക്കാനാവുമല്ലോ. ഇതുപോലെ വേറെയും സാദൃശ്യകൽപ്പനകൾ ലക്ഷ്മണ സാന്ത്വനത്തിൽ നമുക്ക് കാണാനാകും.
ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു.
നേരത്തെ കണ്ടെത്തിയതുപോലെ തന്നെ ചിരപരിചിതമായ ഉദാഹരണങ്ങളിലൂടെ ഗഹനമായ ജീവിത സത്യങ്ങൾ, ദർശനങ്ങൾ അവതരിപ്പിക്കുകയാണ് ഈ വരികളിലും എഴുത്തച്ഛൻ. പാമ്പിൻ്റെ വായിലകപ്പെട്ടിട്ടും ആർത്തിയോടെ ഭക്ഷണം തേടുന്ന തവള. തവളയുടെ പ്രവൃത്തി എത്രമാത്രം പരിഹാസ്യമാണ്! അതുപോലെ തന്നെയാണ് മരണം തൊട്ടു മുന്നിലെത്തിയിട്ടും സുഖഭോഗങ്ങളോടുള്ള ആസക്തി മനുഷ്യർ അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളത്. പാമ്പ് പതിയെ വിഴുങ്ങുന്നത് ആർത്തി കൊണ്ട് തവള അറിയാത്തതുപോലെ, കാലമാകുന്ന പാമ്പ് മനുഷ്യരെ വിഴുങ്ങുന്നതും ആയുസ്സൊടുങ്ങുന്നതും മനുഷ്യർ സ്വയം തിരിച്ചറിയുന്നില്ല എന്ന് ഈ കൽപ്പനയിലൂടെ എഴുത്തച്ഛൻ വളരെ ലളിതമായും രസകരമായും അവതരിപ്പിക്കുന്നു. കാലത്തെ ഇവിടെ പാമ്പായിട്ടാണ് കവി കൽപ്പിച്ചിരിക്കുന്നത്. കാലപ്രവാഹത്തിൽ എല്ലാവരും സമയമാകുമ്പോൾ പോയി മറയുന്നുണ്ടല്ലോ. സാമാന്യമായി ഗ്രഹിക്കാൻ പ്രയാസമുള്ള ആശയങ്ങളും ജീവിത ദർശനങ്ങളും ഉദാഹരണങ്ങളിലൂടെ ലളിതമാക്കുന്നതാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. ആലയസംഗമത്തിലെ ചഞ്ചലത്വത്തെ അവതരിപ്പിക്കുന്നതിനായി സത്തത്തിലെ വഴിയാത്രക്കാരും നദിയിലൂടെ ഒഴുകിപ്പോകുന്ന മരക്കഷ്ണങ്ങളുമാണ് കവി ഉദാഹരണമാക്കുന്നത്. അതുപോലെ ചഞ്ചലമാണ് നമ്മുടെ ഈ ലോകജീവിതം എന്ന് ഈ സാദൃശ്യകൽപ്പനയിലൂടെ നമ്മളെല്ലാം മനസ്സിലാക്കുന്നു. എഴുത്തച്ഛൻ കവിതയിലെ തത്വോപദേശങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഒരു ഉപന്യാസ ചോദ്യമായി പ്രതീക്ഷിക്കാവുന്ന ഒന്നാണിത്. അതുപോലെ മറ്റൊരു ചോദ്യമാണ് ക്രോധം വരുത്തിവെക്കുന്ന വിനകളെക്കുറിച്ച് ലക്ഷ്മണന് ഉപദേശം നൽകുന്നത്. സമകാലിക സാമൂഹിക സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് ക്രോധം വെടിയുക എന്ന ശീർഷകത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. ശ്രീരാമൻ നൽകുന്ന ഉപദേശത്തിലെ പ്രധാന ആശയങ്ങൾ, ജീവിത കാഴ്ചപ്പാടുകൾ ഇവ എന്തൊക്കെയാണ്? അവ ക്രമീകരിച്ച് എഴുതുകയാണ് ചെയ്യേണ്ടത്. ദേഹവും വിശ്വവും ധനവും ധാന്യവുമെല്ലാം നശ്വരമാണ്. മനുഷ്യജീവിതവും ക്ഷണികമാണ്. ചുട്ടുപഴുത്ത ലോഹത്തിൽ വീഴുന്ന വെള്ളത്തുള്ളി പോലെയാണ് മനുഷ്യൻ്റെ ജന്മം. അതെളുപ്പം നശിക്കുന്നതാണ്. പുത്രന്മാർ, മിത്രങ്ങൾ, ഭാര്യ തുടങ്ങിയവരോടൊപ്പമുള്ള കുടുംബജീവിതവും അല്പകാലം മാത്രമാണ്. ഐശ്വര്യവും അസ്ഥിരമാണ്. ജീവിതം സ്വപ്നതുല്യമാണ്. ദേഹാഭിമാനമാണ് മനുഷ്യൻ്റെ സർവ അഹങ്കാരങ്ങൾക്കും കാരണം. ദേഹാഭിമാനം മോഹത്തിനും, മോഹം സാധിക്കാതെ വരുമ്പോൾ ക്രോധത്തിനും, അത് സർവനാശത്തിനും കാരണമായിത്തീരുന്നു. മാതാപിതാക്കളെയും കൂടപ്പിറപ്പുകളെയും സുഹൃത്തുക്കളെയും സർവരെയും വധിക്കാൻ കോപാകുലനായ ഒരാൾ മടിക്കില്ല. കോപം കൊണ്ട് കണ്ണുകാണാതാവുന്ന അവസ്ഥയിൽ എന്താണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് പോലും അത്തരക്കാർക്ക് ഉണ്ടാവില്ല. ലോകജീവിത ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നത് വിദ്യയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉപന്യാസത്തിൽ ക്രമാനുസൃതമായി ഉൾപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്.
ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10-ാം ക്ലാസിന്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.
വിശ്വമഹാകവി കാളിദാസന്റെ അഭിജ്ഞാനശാകുന്തളം നാടകത്തിലെ 7-ാം അംഗത്തിലെ ഒരു ഭാഗമാണ് അടുത്ത പാഠഭാഗമായ ഋതുയോഗം. ദേവാസുര യുദ്ധത്തിൽ വിജയിയായി തേരാളിയായ മാതലിയോടൊപ്പം ഹസ്തിനപുരിയിലേക്ക് തിരിച്ചുവരുന്ന വേളയിൽ മാരീജ ആശ്രമത്തിലെത്തിയ ദുഷ്യന്തൻ സർവദമനൻ എന്ന കുസൃതിയും വീരനുമായ ബാലനെ കാണാനിടയാവുന്നു. സിംഹക്കുട്ടിയുടെ വായ പൊളിച്ച് പല്ലെണ്ണി നോക്കുന്ന സർവദമനനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ദുഷ്യന്തൻ, കുട്ടിയുടെ കയ്യിൽ നിന്ന് താഴെ വീണുപോയ അപരാജിത എന്ന രക്ഷ അവന് കെട്ടിക്കൊടുക്കുന്നു. തുടർന്ന് ശകുന്തളയെ കണ്ടെത്തിയ രാജാവ് തന്റെ മുദ്രമോതിരം ശകുന്തളയ്ക്ക് അണിയാനായി നൽകുകയാണ്. ശകുന്തള സ്നേഹപൂർവ്വം മുദ്രമോതിരം നിരസിക്കുന്നു. ദുർവാസാവിന്റെ ശാപത്തിന്റെ ഫലമായിട്ടാണെങ്കിലും താൻ മൂലം ശകുന്തളയ്ക്കുണ്ടായ അപമാനത്തിന്റെയും സങ്കടങ്ങളുടെയും പേരിൽ ദുഷ്യന്തൻ ശകുന്തളയുടെ കാൽക്കൽ വീണ് മാപ്പിരക്കുന്നു. തുടർന്ന് ഇരുവരും മകനോടൊപ്പം ദേവപിതാക്കളായ മാരീചനെയും അതിഥിയെയും സന്ദർശിക്കുന്നു. മഹാഭാരതത്തിലെ പ്രസിദ്ധമായ ശാകുന്തളം കഥയിൽ കാളിദാസൻ വരുത്തിയ പ്രധാന മാറ്റങ്ങളിൽ ഒന്ന് അതിൽ ഒരു അഭിജ്ഞാനത്തിന്റെ കഥ കൂടി ചേർത്തിരിക്കുന്നു എന്നതാണ്. അഭിജ്ഞാന ശാകുന്തളം എന്നാണ് ഈ നാടകത്തിന്റെ പേര്. കഥാഗതിയിൽ മുദ്രമോതിരം നാടകീയമായ ആകാംക്ഷ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ശകുന്തളയും ദുഷ്യന്തനും ഗാന്ധർവവിധിപ്രകാരം വിവാഹം ചെയ്ത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ദുഷ്യന്തൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ശകുന്തളയ്ക്ക് തന്റെ പേര് കൊത്തിയ മുദ്രമോതിരം നൽകുന്നു. ശകുന്തളയെ ഉടനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം എന്ന വാഗ്ദാനവും നൽകി അദ്ദേഹം ഹസ്തിനപുരിയിലേക്ക് തിരിച്ചുപോയി. ദുഷ്യന്തൻ യാത്രയായതിനു ശേഷം എല്ലായ്പ്പോഴും മനോവിചാരത്തിലായിരുന്ന ശകുന്തള ആശ്രമത്തിൽ അതിഥിയായി എത്തിയ ക്ഷിപ്രകോപിയായ ദുർവാസാവ് മഹർഷിയെ കണ്ടില്ല. ആതിഥ്യമര്യാദയോടെ സൽക്കരിക്കാത്തതിൽ കോപിച്ച ദുർവാസാവ് അവളെ ശപിക്കുന്നു. ശകുന്തള ആരെയാണ് ഓർത്തുകൊണ്ടിരുന്നത്? അയാൾ അവളെ മറന്നുപോകട്ടെ എന്നായിരുന്നു ശാപം. ആരെയാണോ ഓർത്തിരുന്നു പോയത്, അയാളെ എന്തെങ്കിലും അടയാളം കാണിച്ചാൽ ശാപമോക്ഷം ലഭിക്കും എന്നായിരുന്നു തോഴിമാർക്ക് ദുർവാസാവ് നൽകിയ ശാപമോക്ഷ മാർഗം. ഗർഭിണിയായ ശകുന്തള പിന്നീട് ദുഷ്യന്തന്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ ഈ മോതിരം നഷ്ടപ്പെട്ടുപോയിരുന്നു. ദുർവാസാവിന്റെ ശാപനിമിത്തം ശകുന്തളയെ തിരിച്ചറിയാതെ ദുഷ്യന്തൻ അവളെ അപമാനിച്ച് തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. ശകുന്തളയും രാജാവും തമ്മിലുള്ള സംഭാഷണത്തിൽ പാഠഭാഗത്ത് ആ ശാപമോക്ഷ കഥ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. യഥാസമയത്ത് ഉപകരിക്കാത്തതുകൊണ്ട് തന്നെ രാജാവ് സ്നേഹപൂർവ്വം നൽകിയിട്ടും ഇത് വൈഷമ്യക്കാരനാണെന്ന് പറഞ്ഞ് ശകുന്തള അത് നിരസിക്കുകയും ആവശ്യമുള്ളപ്പോൾ കിട്ടാതെ പോയ അതിനെ വിശ്വാസമില്ല എന്നും മുദ്രമോതിരം രാജാവ് തന്നെ ധരിച്ചാൽ മതിയെന്നും ശകുന്തള തീർത്തു പറയുന്നു. ഋതുയോഗം എന്ന ശീർഷകം ഈ നാടകഭാഗത്തിന് എത്രമാത്രം ഇണങ്ങുന്നുണ്ട് എന്നതിൽ നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുവാനായുള്ള ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും നീണ്ടകാലത്തെ വിരഹദുഃഖത്തിനു ശേഷമുള്ള പുനഃസമാഗമമാണല്ലോ പാഠസന്ദർഭം. അതുകൊണ്ടുതന്നെ ഋതുയോഗത്തിന് വസന്തകാലത്തിന്റെ ആഗമം എന്നാണ് സന്ദർഭത്തിലെ അർത്ഥം. ഋതുക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവും സുന്ദരവുമായത് വസന്തകാലമാണ്. അതിനാൽ ഋതു എന്ന പദം ഇവിടെ വസന്തകാലത്തെ സൂചിപ്പിക്കുന്നു. വസന്തം വരുമ്പോൾ ഭൂമിയാകെ പൂത്തുലയുന്നു. അതുപോലെ ശകുന്തള മോതിരം ധരിക്കുന്നത് സൗഭാഗ്യത്തിന്റെ ചിഹ്നമാണ് എന്ന് ദുഷ്യന്തൻ സൂചിപ്പിക്കുന്നു. ശകുന്തളയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന സൗഭാഗ്യത്തിന്റെ സൂചനയാണ് ഇത്. അതുകൊണ്ടുതന്നെ ഈ ശീർഷകം ഈ ഭാഗത്തിന് ഏറെ ഉചിതവുമാണ്. ഈ ഭാഗത്തുനിന്ന് വരാവുന്ന ചോദ്യങ്ങളിൽ ഒന്ന് കഥാപാത്ര നിരൂപണമാണ്. സർവതമൻ എന്ന് മഹർഷിമാർ നിനക്ക് പേരിട്ടത് ശരി തന്നെ എന്ന് താപസിമാർ പറയാനിടയായ സാഹചര്യം എന്താണ് എന്നാണ് മറ്റൊരു ചോദ്യം. വീരനായ സർവതമനന്റെ കുസൃതികളാണ് ഇവിടെ കാണുന്നത്. തള്ളയുടെ പാൽ കുടിച്ചുകൊണ്ടിരുന്ന സിംഹക്കുട്ടിയെയാണ് അവൻ പിടിച്ചുവലിച്ച് തന്നോടൊപ്പം കളിക്കാൻ നിർബന്ധിക്കുന്നത്. സർവതമനൻ എന്ന വാക്കിന്റെ അർത്ഥം എല്ലാം അടക്കുന്നവൻ എന്നാണ്. ആശ്രമവാസികളെ കുസൃതി നിറഞ്ഞ നിഷ്കളങ്ക പ്രവൃത്തികളാലും സഹജീവികളെ സ്നേഹപരിചരണങ്ങൾ കൊണ്ടും തന്റെ വരുതിയിലാക്കാൻ സർവതമനന് സാധിക്കുന്നു. രാജാവായ ദുഷ്യന്തനു പോലും സ്നേഹവും ആകർഷണവും തോന്നും വിധത്തിലുള്ള പ്രവൃത്തികളും പെരുമാറ്റങ്ങളും വാക്കുകളുമാണ് അവൻ്റേത്. ആരോടും പറയാനുള്ളത് തുറന്നു പറയാനുള്ള ശിശുസഹജമായ ധീരതയും ഇവിടെ കാണാനാവുന്നുണ്ട്. കളിക്കോപ്പേൽക്കാനായി കുതുകമൊടു നീട്ടിയിടിന കരം വിളക്കിച്ചേർത്തോണം വിരൽ നിര ഞെരുങ്ങിത്തൊടുകയാൽ വിളങ്ങുന്നു രാഗം വൃഷമെഴും ഉഷസ്സിൽ ദലകുലം തെളിഞ്ഞിയിടാതൊന്നായി വിടരുമൊരു തണ്ടാർമലരുപോൽ എന്ന വരികളിലെ സാദൃശ്യകൽപ്പനയുടെ ഔചിത്യം എന്ത് എന്ന ഒരു ചോദ്യം നാല് സ്കോറിനായി വരാവുന്നതാണ്. ചക്രവർത്തി ലക്ഷണം തെളിയുന്ന സർവ്വധമനന്റെ മനോഹരമായ കുഞ്ഞു കൈകളെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. താമരപ്പൂവിന്റെ ചുവപ്പ് നിറവും മൃദുലതയും സർവ്വധമനന്റെ കുഞ്ഞു കൈകൾക്കും യോജിക്കുന്നതാണ്. പ്രഭാതത്തിൽ വിടരുന്ന താമരപ്പൂവിന്റെ ഇതളുകൾ പൂർണമായും വിരിഞ്ഞുവരുന്നതേയുള്ളൂ. വിളക്ക് ചേർത്ത പോലെ വിരലുകൾ ഞെരുങ്ങി നിൽക്കുന്ന ബാലന്റെ കൈകൾ പാതി വിടർന്ന താമരപ്പൂവിന് സമാനമാണ്. സർവ്വധമനന്റെ ശൈശവത്തെ ഉഷസ് എന്ന പ്രയോഗത്തിലൂടെ അതിമനോഹരമായി അവതരിപ്പിക്കുന്നു. അഭിജ്ഞാന ശാകുന്തളത്തിലെ നാടകീയത ഋതുയോഗത്തെ അടിസ്ഥാനമാക്കി വിലയിരുത്തുക എന്നതാണ് മറ്റൊരു ചോദ്യം. നിരവധി നാടകീയ മുഹൂർത്തങ്ങൾ ഋതുയോഗത്തിൽ നമുക്ക് കാണാനാവും. നാടകം ആരംഭിക്കുന്നത് തന്നെ സർവ്വധമനൻ സിംഹക്കുട്ടിയുമായി കളിച്ചുകൊണ്ടിരിക്കെയുള്ള ദുഷ്യന്തന്റെ അപ്രതീക്ഷിതമായ രംഗപ്രവേശമാണ്. ശകുന്തലാസ്യം എന്ന പ്രയോഗത്തെ സർവ്വധമനൻ തെറ്റിദ്ധരിച്ച് അമ്മയാണ് എന്ന് കരുതുന്നത് ഇത് ദുഷ്യന്തനിൽ ശകുന്തളയുടെ മകനാണെന്ന ചിന്ത ഉണർത്തുകയും ചെയ്യുന്നു. സർവ്വധമനന്റെ കയ്യിൽ നിന്ന് വീണുപോയ അപരാജിത എന്ന രക്ഷ ദുഷ്യന്തൻ എടുക്കുന്നത്. തന്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് ശകുന്തളയുടെ കാൽക്കൽ വീണ് ദുഷ്യന്തൻ മാപ്പിരക്കുന്നത്. ദുഷ്യന്തൻ മുദ്രമോതിരം ശകുന്തളയെ തിരികെ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ ധാരാളം നാടകീയ മുഹൂർത്തങ്ങൾ വായനക്കാരനിൽ ജിജ്ഞാസ ഉണർത്തുന്നുണ്ട്. ഇങ്ങനെ ശുഭാന്ത്യത്തിലേക്ക് കഥാഗതിയെ നാടകകൃത്ത് വളർത്തിക്കൊണ്ടുവരുന്നു. സർവതമന്നെ ചെറുപാമ്പിനോടും ആശ്രമത്തെ ചന്ദനമരത്തോടും സാദൃശ്യപ്പെടുത്തിയതിൻ്റെ ഔചിത്യമാണ് മറ്റൊരു ചോദ്യമായി പ്രതീക്ഷിക്കാവുന്നത്. മനുഷ്യരും മറ്റ് സസ്യജന്തുജാലങ്ങളും സഹോദരഭാവത്തിൽ ഒന്നു ചേർന്ന് ജീവിക്കുന്ന ഇടമാണ് ആശ്രമം. അതിവിശുദ്ധവും സൗമ്യവുമായ സാത്വിക ഗുണങ്ങൾ നിറഞ്ഞ ആശ്രമത്തെ ചന്ദനമരത്തോടും സർവ്വതമനെ ചെറുപാമ്പിനോടും സാദൃശ്യപ്പെടുത്തുന്നു. സംയമനമാണ് ആശ്രമത്തിൻ്റെ സ്വഭാവം. അതിന് വിരുദ്ധമായ ബാലചാപല്യങ്ങളാണ് സർവ്വതമനൻ കാണിക്കുന്നത്. സിംഹക്കുട്ടിയെ പിടിച്ചുവലിക്കുന്ന സർവ്വതമനൻ്റെ പ്രകൃതം ആശ്രമവാസികൾക്ക് ചേർന്നതല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ക്ഷത്രിയബാലനായ സർവ്വതമനൻ ആശ്രമവാസികളുടെ ജീവിതപ്രകൃതത്തിൽ നിന്ന് വ്യത്യസ്തമായി പെരുമാറുന്നു എന്ന സൂചനയാണ് ഇവിടെയുള്ളത്. സർവ്വതമനൻ്റെ ഈ പെരുമാറ്റം വിശുദ്ധരായ ആശ്രമവാസികൾക്ക് ചേർന്നതല്ല. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ തീവ്രത കൂടി ഈ ഭാഗം കാണിച്ചു തരുന്നു. ഇതുപോലെ മറ്റ് ശ്ലോകങ്ങളും അതിൻ്റെ ആശയങ്ങളും നന്നായി ഉൾക്കൊള്ളുവാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. അടുത്ത പാഠഭാഗം കാലത്തെ വിസ്മയിപ്പിച്ച ക്ലാസിക് കൃതിയായ പാവങ്ങൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ്. 1862 ഫ്രഞ്ച് ഭാഷയിൽ 3 വാള്യങ്ങളിലായി പുറത്തിറങ്ങിയ ലാ മിറാബലെ എന്ന കൃതി 1925 നാലാപ്പാട്ട് നാരായണമേനോനാണ് മലയാളത്തിലേക്ക് പാവങ്ങൾ എന്ന പേരിൽ വിവർത്തനം ചെയ്തത്. മനുഷ്യജീവിതത്തിൻ്റെ മഹാസങ്കടങ്ങളെ അടയാളപ്പെടുത്തിയ പാവങ്ങൾ എന്ന കൃതി എല്ലാ കാലത്തും പാവങ്ങളായി ജീവിച്ചു മരിച്ചുപോകുന്ന മനുഷ്യരുടെ ജീവിതകഥയാണ്. വിക്ടർ ഹ്യൂഗോ പാവങ്ങൾ എന്ന നോവലിനെക്കുറിച്ച് പറഞ്ഞത് സൂചിപ്പിക്കുന്നത് ഇതേ ആശയമാണ്. മനുഷ്യൻ അജ്ഞനും നിരാശനുമായി എവിടെയുണ്ട്? ഭക്ഷണത്തിന് വേണ്ടി സ്ത്രീകൾ എവിടെ വിൽക്കപ്പെടുന്നു? അറിവുണ്ടാക്കാനുള്ള ഗ്രന്ഥവും തണുപ്പുമാറ്റാനുള്ള അടുപ്പും കിട്ടാതെ കുട്ടികൾ എവിടെ കഷ്ടപ്പെടുന്നു? അവിടെയെല്ലാം പാവങ്ങൾ എന്ന പുസ്തകം പടിവാതിൽക്കൽ വന്ന് മുട്ടി വിളിച്ചു പറയും, എനിക്ക് വാതിൽ തുറന്നു തരിക, ഞാൻ വരുന്നത് നിങ്ങളെ കാണാനാണ്. ഇവിടെ ഒടുങ്ങാത്ത ജീവിത ദുരിതങ്ങളിൽ പിടയുന്ന സാധാരണ മനുഷ്യരുടെ എക്കാലത്തെയും മഹാസങ്കടങ്ങളുടെ ആഖ്യാനമായി പാവങ്ങൾ മാറുന്നത് കാണാം. എന്താണ് പാവങ്ങൾ എന്ന പാഠഭാഗത്തിൻ്റെ ആശയം? ദരിദ്രനായ മരംവെട്ടുകാരനായിരുന്നു റാങ്വാൾ റാങ്. ഒരു മഴക്കാലത്ത് തൊഴിലില്ലാതെ മുഴുപട്ടിണിയിൽ അകപ്പെട്ടപ്പോൾ സഹോദരിയുടെ മക്കളുടെ വിശപ്പ് മാറ്റാൻ നിവൃത്തിയില്ലാതെ ഒരു റൊട്ടി മോഷ്ടിക്കുന്നു. പിടിക്കപ്പെട്ട റാങ് 5 വർഷത്തേക്ക് ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു. തുടർന്ന് പലതവണ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ വീണ്ടും വീണ്ടും പിടിക്കപ്പെടുകയും ശിക്ഷ 19 വർഷമായി മാറുകയും ചെയ്യുന്നു. 19 വർഷത്തിനു ശേഷം ജയിൽ മോചിതനായ അയാൾക്ക് ആരും അഭയം നൽകിയില്ല. വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന അയാൾക്ക് ഡി പട്ടണത്തിലെ മെത്രാൻ അഭയം നൽകുന്നു. മെത്രാന്റെ കാരുണ്യപൂർണമായ ഇടപെടൽ റാങ്വാൾ റാങ്ങിന്റെ ജീവിതത്തിലുണ്ടാക്കുന്ന പരിവർത്തനങ്ങളാണ് പാഠഭാഗത്ത് പറയുന്നത്. ഒരിത്തിരി സ്നേഹത്തിനും കാരുണ്യത്തിനും മനുഷ്യ മനസ്സുകളിൽ മഹാപരിവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് മെത്രാൻ നമുക്ക് കാണിച്ചു തരുന്നു. ഭാവാത്മകമായ നിരവധി പ്രയോഗങ്ങൾ നോവൽ ഭാഗത്തെ ഭാവസാന്ദ്രവും വൈകാരിക തീവ്രവുമാക്കി മാറ്റുന്നുണ്ട്. ഉപ്പുകൊണ്ടുള്ള ഒരു പ്രതിമ പോലെ അയാൾ നിന്നിടത്തു തന്നെ മിഴിച്ചുകൊണ്ടു നിന്നു. ഈ പ്രയോഗത്തിൽ തെളിയുന്ന കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ കണ്ടെത്തി വിശദമാക്കുക എന്ന ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. 19 വർഷത്തെ കൊടിയ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ റാങ്വാൾ റാങ്ങിന് ഒരു തുള്ളി വെള്ളം പോലും നൽകുവാൻ ആരും തയ്യാറാകുന്നില്ല. ഒടുവിൽ ഡി പട്ടണത്തിലെ മെത്രാനാണ് വിശപ്പും ദാഹവും കൊണ്ട് തകർന്ന അയാൾക്ക് ആഹാരവും അഭയവും നൽകുന്നത്. 19 വർഷങ്ങൾക്ക് ശേഷം മെത്രാന്റെ വീട്ടിലെ മെത്തയിൽ സുഖമായി ഉറങ്ങി. രാവേറെ കഴിഞ്ഞപ്പോൾ ഞെട്ടിയുണരുകയും മെത്രാന്റെ വെള്ളിപ്പാത്രങ്ങൾ മോഷ്ടിച്ച് കടന്നുകളയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. കവർച്ചാശ്രമത്തിനിടെ വാതിൽ തുറന്നപ്പോൾ വാതിലിൻ്റെ തിരികുറ്റി വലിയ ശബ്ദമുണ്ടാക്കി. ആ ശബ്ദം കേട്ട് എല്ലാവരും ഉണരുമെന്നും താൻ പിടിക്കപ്പെടുമെന്നും ഇനി ഒരിക്കലും മോചനമില്ലാത്ത വിധത്തിൽ ജയിലിൽ അടയ്ക്കപ്പെടും എന്നും അയാൾ ഭയക്കുന്നു. ഭയന്ന് സ്തംഭിച്ച് വിളറി വെളുത്തു നിൽക്കുന്ന അയാളുടെ അവസ്ഥയെയാണ് ഉപ്പുകൊണ്ടുള്ള പ്രതിമ പോലെ എന്ന പ്രയോഗം കൊണ്ട് അവതരിപ്പിക്കുന്നത്. ഉപ്പലിഞ്ഞുതീരുന്നതുപോലെ നടുക്കത്തിൻ്റെ ആഘാതത്തിൽ താൻ ഉരുകിയുരുകി ഇല്ലാതാവും എന്ന തോന്നൽ അയാളിൽ ഉണ്ടാവുന്നു. അഭയവും ആഹാരവും നൽകിയ കാരുണ്യവാനായ മെത്രാനോട് താൻ കാണിക്കുന്ന ചതിയും അനീതിയും പിടിക്കപ്പെടുമെന്ന തോന്നലും ആധിയും എല്ലാം ഈ പ്രയോഗത്തിൽ നിന്ന് വെളിപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ഒട്ടേറെ പ്രയോഗങ്ങൾ നോവൽഭാഗത്തിന് വൈകാരിക തീവ്രത പകരുകയും ചെയ്യുന്നു. ഉപാധികളില്ലാത്ത സ്നേഹവും കാരുണ്യവും എല്ലാം സമൂഹത്തിൻ്റേതാണ് എന്ന കാഴ്ചപ്പാടും ജീവിതത്തിലെ അസാധാരണമായ ലാളിത്യവും മെത്രാനെ മാനവികതയുടെ മഹോന്നതമായ മാതൃകയാക്കി മാറ്റുന്നുണ്ട്. ആരും ഒന്നിൻ്റെയും ശാശ്വതമായ ഉടമസ്ഥരല്ലെന്നും എല്ലാം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നുമുള്ള സമത്വദർശനമാണ് മെത്രാൻ കാത്തുസൂക്ഷിക്കുന്നത്. മാനുഷിക നന്മയിലൂന്നിയ തൻ്റെ ജീവിതത്തിന് ഇത്തരം ആർഭാടപൂർണമായ ഭൗതിക വസ്തുക്കൾ ആവശ്യമില്ല എന്ന സൂചന കൂടി ഇതിൽ ഉണ്ട്. ഇത്തരത്തിൽ സമ്പത്തിൻ്റെ എല്ലാം ഉടമസ്ഥർ പാവങ്ങളാണ് എന്ന കാഴ്ചപ്പാടും നോവലിൽ അവതരിപ്പിക്കുന്നു. ഒരു സത്യവാനായിരിക്കുവാൻ ഈ ക്ഷണം ഉപയോഗപ്പെടുത്തുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് മറക്കരുതേ, ഒരിക്കലും മറന്നുപോകരുത്. മെത്രാൻ്റെ ഈ വാക്കുകൾ റാങ്വാഴാങ്ങിൽ മാനസാന്തരം വരുത്തുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഒരു റൊട്ടി മോഷ്ടിച്ചതിന് നീണ്ട 19 കൊല്ലം കൊടിയ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ആളാണ് റാങ്വാഴാങ്. ജയിൽമോചിതനായ അയാൾ എല്ലായിടത്തും അപമാനിക്കപ്പെടുകയും ആട്ടിയോടിക്കപ്പെടുകയും ചെയ്തു. മെത്രാൻ്റെ അഗാധമായ കാരുണ്യവും സ്നേഹവും നിറഞ്ഞ ഈ വാക്കുകൾ റാങ്ങിനെ ഒരു പുതിയ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ്. നിരുപാധികമായ സ്നേഹം ആരിലും മാനസാന്തരമുണ്ടാക്കും എന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ റാങ്വാഴാങ് എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യാനുള്ള ഒരു ചോദ്യം ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്.
ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10-ാം ക്ലാസിന്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.
2-ാമത്തെ യൂണിറ്റ് അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ ആണ്. കലാകാരന്മാരുടെ അനുഭൂതികളുടെ ആവിഷ്കാരങ്ങളായ കലാസൃഷ്ടികൾ മനുഷ്യ മനസ്സിൽ അഗാധമായ സ്വാധീനം സൃഷ്ടിക്കുന്നവയാണ്. ലളിതാംബിക അന്തർജനത്തിൻ്റെ വിശ്വരൂപം എന്ന കഥയും കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗവും OV വിജയന്റെ കടൽത്തീരത്ത് എന്ന പ്രശസ്തമായ ചെറുകഥയുമാണ് ഈ യൂണിറ്റിലെ രചനകൾ. പ്രശസ്ത തമിഴ് കവി തിരുവള്ളുവരുടെ തിരുക്കുറലിലെ ഈരടികളാണ് ഈ യൂണിറ്റിൻ്റെ പ്രവേശകമായി നൽകിയിരിക്കുന്നത്. എന്താണ് ഈ വരികളിലൂടെ കവി പറയുന്നത്? നമ്മുടെ മനസ്സിൽ ലയിച്ചു നിൽക്കുന്ന നന്മയെന്ന വികാരമാണ് സൗഹൃദങ്ങളുടെ അടിസ്ഥാനം. സ്നേഹമാണ് സൗഹൃദത്തിൻ്റെ ജീവൻ എന്ന് ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വ്യക്തി കുടുംബവുമായും സമൂഹവുമായും സ്നേഹസൗഹൃദങ്ങൾ ഉള്ളതുപോലെ ലോകരാജ്യങ്ങൾ തമ്മിലും ഊഷ്മളമായ ബന്ധങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. സ്നേഹബന്ധങ്ങളിൽ ആഴവും വ്യാപ്തിയുമുള്ള ഇടങ്ങളാണ് സൗഭാഗ്യമുള്ള ഇടങ്ങളായി മാറുന്നത് എന്ന് ഈ വരികൾ നമ്മെ ഉണർത്തുന്നു. അതുകൊണ്ടുതന്നെ സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെടാനോ സ്നേഹബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവാനോ നാം ഒരിക്കലും ഇടയാക്കരുത്. ലോകജീവിതത്തിലെ ഏറ്റവും മഹിതമായ സൗഭാഗ്യം പരസ്പര സ്നേഹവും സൗഹൃദവുമാണ് എന്ന തിരിച്ചറിവ് കവി നമുക്ക് പകർന്നു തരുന്നു. ലളിതാംബിക അന്തർജനത്തിൻ്റെ സമ്പൂർണ്ണ കഥകളിലെ പ്രശസ്തമായ കഥയാണ് വിശ്വരൂപം. കാലത്തിനും ദേശത്തിനുമനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുകയാണ് എന്ന് വിശ്വസിച്ചിരുന്ന താഴത്ത് കുഞ്ഞുകുട്ടിയമ്മയുടെ ജീവിത പരിണാമങ്ങളാണ് വിശ്വരൂപത്തിൽ അവതരിപ്പിക്കുന്നത്. മിസ്സിസ് തലത്ത്, മിസ്റ്റർ തലത്ത്, സുധീർ എന്നിവരാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. കഥയിലെ കേന്ദ്ര കഥാപാത്രമായ മിസ്സിസ് തലത്തിനെ നാം ആദ്യം പരിചയപ്പെടുന്നത് താഴത്ത് കുഞ്ഞുകുട്ടിയമ്മയായാണ്. അവർ മിസ്സിസ് തലത്തായി വിദേശ രാജ്യങ്ങളിൽ ജീവിച്ചിരുന്നപ്പോൾ ഭർത്താവിനു വേണ്ടി മാത്രമാണ് ജീവിച്ചത്. ഭർത്താവിൻ്റെ ഔദ്യോഗിക തിരക്കുകൾക്കൊപ്പം ജീവിച്ച അവർ മക്കളെ സ്നേഹിക്കാൻ മറന്നുപോയി. അതുകൊണ്ടുതന്നെ ഭർത്താവിൻ്റെ മരണശേഷം ഒറ്റപ്പെട്ടുപോയ അവർ ജന്മനാട്ടിലേക്ക് തിരികെ വരികയാണ്. വാർദ്ധക്യത്തിൻ്റെ ഏകാന്തതയിൽ മക്കളുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആരുടെയും ആശ്രിതയാവാൻ അവർക്ക് താൽപ്പര്യവുമില്ല. 5-ാമതൊരു മകനായി കരുതിയിരുന്ന സുധീർ മിസ്സിസ് തലത്തിനെ കാണാൻ വരുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. അവരുടെ ഓർമ്മകളിലൂടെ ഫ്ലാഷ് ബാക്ക് രീതിയിലാണ് കഥ പറയുന്നത്. മിസ്സിസ് തലത്തിൽ നിന്ന് താഴത്ത് കുഞ്ഞുകുട്ടിയമ്മയിലേക്കുള്ള പരിണാമം, മാതൃത്വമാണ് സ്ത്രീത്വത്തിൻ്റെ സാഫല്യം എന്ന അവരുടെ തിരിച്ചറിവിൻ്റെ തെളിവാണ്. ഒരു നീണ്ട തേങ്ങലോടെ അവർ മുന്നോട്ടാഞ്ഞ് അയാളെ കെട്ടിപ്പിടിച്ചു. രൂപം കൊണ്ട് പിടികിട്ടാത്ത വ്യക്തിയെ സ്വരം കൊണ്ട് തിരിച്ചറിഞ്ഞ് അയാളും അമ്പരന്നിരുന്നു. കഥാസന്ദർഭം വിശകലനം ചെയ്ത് കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥ വിശദമാക്കുക എന്ന നിലയിലുള്ളൊരു ചോദ്യം ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. വർഷങ്ങൾക്കു ശേഷം കണ്ടുമുട്ടിയ സുധീറിനെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ആഹ്ലാദത്തിൽ മിസ്സിസ് തലത്ത് മുറുകെ പുണരുന്ന സന്ദർഭമാണിത്. മിസ്റ്റർ തലത്തുണ്ടായിരുന്നപ്പോൾ സുധീറിനോട് ഔപചാരികമായ ബന്ധം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി സുധീറിനോട് സ്നേഹവും വാത്സല്യവുമാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. വളരെ കാലത്തിന് ശേഷം കണ്ടുമുട്ടിയതിൻ്റെ എല്ലാ ആഹ്ലാദവും സ്നേഹവും കൗതുകവും അമ്പരപ്പും സന്ദർഭത്തിൽ പ്രകടമാവുന്നുണ്ട്. മിസ്സിസ് സ്ഥലത്തിൻ്റെ രൂപഭാവങ്ങളിൽ വന്ന വലിയ മാറ്റം കണ്ടാണ് അവരെ സുധീറിന് തിരിച്ചറിയാൻ കഴിയാതെ പോയത്. അവരുടെ സ്വരത്തിൽ മാത്രം മാറ്റമില്ല എന്ന് വ്യക്തമാവുന്നു. മറ്റൊരു ചോദ്യസാധ്യത ശ്രദ്ധിക്കൂ. ഞാൻ ഇന്ത്യയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു മേഡം. ഇന്ത്യ എന്തു നല്ല നാടാണ്. പാർക്കിൽ കണ്ട വൃദ്ധന്റെ ഈ വാക്കുകൾ മേഡം തലത്ത് അനുസ്മരിക്കുന്നത് എന്തുകൊണ്ടാവും? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. മേഡം തലത്ത് വിദേശ രാജ്യത്ത് ആയിരിക്കുമ്പോൾ പാർക്കിൽ കണ്ട വൃദ്ധൻ മാതാപിതാക്കളെ ദൈവതുല്യം കരുതുന്ന ഇന്ത്യയിൽ ജനിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. സുധീറിനോട് അത് പറയുന്ന സന്ദർഭത്തിൽ മേഡം തലത്തിൻ്റെ കുറ്റബോധമാണ് തെളിയുന്നത്. മക്കളെ സ്നേഹപരിചരണങ്ങളോടെ വളർത്തുന്നതിലും സ്വന്തം അച്ഛനമ്മമാരുടെ ആഗ്രഹം പോലെ അവരെ ഒരു നോക്ക് കാണാൻ പോകാതിരുന്നതും മിസ്സിസ് തലത്ത് ഓർക്കുകയാണ്. അവസാന കാലത്ത് അമ്മ തുടരെ തുടരെ കത്തെഴുതിയിട്ടും അവരെ ഒന്ന് കാണാൻ ചെല്ലാതിരുന്നതിൻ്റെ കുറ്റബോധവും അവരെ അലട്ടുന്നുണ്ട്. വിശ്വരൂപം എന്ന കഥാശീർഷകം സൂചിപ്പിക്കുന്നത് പോലെ മാതൃത്വത്തിൻ്റെ വിശ്വരൂപം തിരിച്ചറിയുന്ന ഒരു സ്ത്രീയിൽ വരുന്ന വലിയ പരിണാമത്തിൻ്റെ കഥയാണിത്. വിശ്വരൂപം എന്നാൽ യഥാർത്ഥ രൂപം എന്നാണല്ലോ. സ്ത്രീയിൽ ജന്മസിദ്ധമായി ഉള്ള മാതൃഭാവത്തിലേക്ക് തിരിച്ചു പോകുന്ന മിസ്സിസ് തലത്തിനെയാണ് നമ്മൾ കഥാന്ത്യത്തിൽ കാണുന്നത്. ആ മാറ്റമാണ് സുധീറിനെ അമ്പരപ്പിക്കുന്നത്. സുധീറിനോടുള്ള അവരുടെ ഉപദേശം സ്വന്തം ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ കൂടിയായി മാറുന്നുണ്ട്. കുട്ടികളെ ബോർഡിംഗിൽ അയക്കരുത്. അവരെ അമ്മ തന്നെ വളർത്തണം. എങ്കിലേ കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗവും അമ്മ കുട്ടികളുടെ ഒരു ഭാഗവുമായി മാറുകയുള്ളൂ. മാതൃഭാവത്തിലേക്കുള്ള അവരുടെ മാറ്റം തന്നെയാണ് ഇവിടെ തെളിഞ്ഞുവരുന്നത്. സ്നേഹിക്കാൻ മറന്നുപോയ ഒരമ്മയുടെ സങ്കടവും വേദനയും അവരുടെ വാക്കുകളിലുണ്ട്. മിസ്സിസ് തലത്ത് എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യാനുള്ള ഒരു ചോദ്യം ഈ കഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാവുന്നതാണ്. അതിന് മികച്ച നിലയിൽ പാഠഭാഗങ്ങൾ വായിച്ച് തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ വളരെ കാലത്തെ വേർപാടിന് ശേഷം നായികാനായകന്മാർ കണ്ടുമുട്ടുന്ന വൈകാരിക തീവ്രത മുറ്റിനിൽക്കുന്ന സന്ദർഭമാണ് കുമാരനാശാൻ പ്രിയദർശനം എന്ന കാവ്യഭാഗത്ത് അവതരിപ്പിക്കുന്നത്. മഹാകവി കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണ് പ്രിയദർശനം എന്ന പേരിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബാല്യകാല സുഹൃത്തുക്കളായിരുന്ന നളിനിയും ദിവാകരനും വളരെ കാലത്തിന് ശേഷം കണ്ടുമുട്ടുന്നതാണ് പാഠ സന്ദർഭം. ഹിമാലയപർവ്വത സാനുക്കളിൽ വെച്ച് ദിവാകരനെ കണ്ടുമുട്ടുന്ന നളിനി തന്നെ സ്വയം പരിചയപ്പെടുത്തുകയും പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ദിവാകരനും താപസോചിതമായ ഗാംഭീര്യം വിടാതെ തന്നെ വാത്സല്യത്തോടെ നളിനിയോട് മറുപടി പറയുകയും ചെയ്യുന്നു. കുമാരനാശാന്റെ ജീവിതദർശനം വ്യക്തമാക്കുന്ന നിരവധി വരികൾ ഈ കാവ്യഭാഗത്ത് കാണാനാവും. അവയിൽ ചിലത് നമുക്ക് നോക്കാം. ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കൽ ഈശ്വരൻ, ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം, നിജകർമ്മനീതരായി ഏതുമാർഗമിയലാ ശരീരികൾ, അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. ഈ വരികളിലെല്ലാം വെളിപ്പെടുന്ന ആശാന്റെ ജീവിത ദർശനം നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. തൻ്റെ മരണത്തിനു മുമ്പ് ഒരിക്കലെങ്കിലും പ്രാണപ്രിയനായ ദിവാകരനെ കാണാൻ കഴിയും എന്ന ആഗ്രഹത്തോടെ നളിനി പ്രാർത്ഥനയിൽ മുഴുകി കഴിയുകയായിരുന്നു. മനസ്സുരുകി പ്രാർത്ഥിക്കുന്നവരുടെ ആഗ്രഹം എന്നെങ്കിലും ഒരിക്കൽ ഈശ്വരൻ നിറവേറ്റുക തന്നെ ചെയ്യും എന്ന് നളിനി ദൃഢമായി വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൻ്റെ ഫലപ്രാപ്തിയാണല്ലോ ദിവാകരനുമായുള്ള കൂടിക്കാഴ്ചയോടെ നളിനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആശാൻ ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കൽ ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. നളിനി ദിവാകരന്മാരുടെ സമാഗമത്തെക്കുറിച്ച് ഇങ്ങനെയൊരു നിരീക്ഷണം കവി അവതരിപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കും? വളരെ കാലത്തെ വേർപാടിന് ശേഷമാണ് നളിനിയും ദിവാകരനും കണ്ടുമുട്ടുന്നത്. എന്നാൽ ഒരേ സമയം വേർപാടിൻ്റെ ദുഃഖവും കണ്ടുമുട്ടിയതിൻ്റെ ആഹ്ലാദവും നളിനിയിൽ നിറയുന്നു. ഇത്തരത്തിലുള്ള വൈകാരിക അവസ്ഥയിൽ കണ്ണുനീർ തൂകി വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു നിൽക്കുകയാണ് നളിനി. പരസ്പരം സ്നേഹിച്ചവർ ഏറെക്കാലം നീണ്ട വിരഹദുഃഖത്തിന് ശേഷം വീണ്ടും കൂടിച്ചേരുമ്പോൾ ഇത്തരത്തിൽ സുഖോദയം വികലമായിത്തീരും എന്ന നിഗമനത്തിൽ കവി എത്തിച്ചേരുന്നു. ഭാവശാലികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്നേഹമുള്ളവർ എന്നാണല്ലോ. ഇതുപോലെ മറ്റൊരു ശ്ലോകം ശ്രദ്ധിക്കൂ. ധീരനായ യതി നോക്കി തന്യുതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം പൂരിതാഭയോടുഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. നളിനിയുടെ കരഞ്ഞുതുടുത്ത സുന്ദരമായ മുഖം വർണ്ണിക്കുകയാണ് ഇവിടെ. പ്രഭാതത്തിൽ മഞ്ഞുകണങ്ങൾ പറ്റി നിൽക്കുന്ന പനിനീർ പൂവിനോടാണ് കരഞ്ഞുതുടുത്ത കണ്ണീർ വീണുകിടക്കുന്ന നളിനിയുടെ മനോഹരമായ മുഖത്തെ കവി സാദൃശ്യപ്പെടുത്തുന്നത്. കണ്ണീരണിഞ്ഞ സുന്ദരമായ നളിനിയുടെ മുഖത്തേക്കാണ് ദിവാകരൻ നോക്കിയത്. പ്രാണപ്രിയനായി കരുതുന്ന ദിവാകരൻ തന്നെ തിരിച്ചറിയാത്തതിലും തന്നെ മറന്നുപോയെന്നതിലും ഉള്ള സങ്കടം കൊണ്ടാണ് നളിനി കരഞ്ഞത്. എന്നാൽ പ്രഭാതത്തിൽ സൂര്യന്റെ സാന്നിധ്യം കൊണ്ട് പനിനീർപ്പൂവ് വിടരുന്നതുപോലെ ദിവാകരന്റെ സാമീപ്യം നളിനിക്ക് അത്യധികം ആനന്ദം നൽകിയെന്ന് ഈ വരികളിൽ ആശാൻ ധ്വനിപ്പിച്ചിരിക്കുന്നു. സൂര്യകിരണമേറ്റ് പനിനീർപ്പൂവിലെ മഞ്ഞുതുള്ളികൾ നീരാവിയായി പോകുന്നതുപോലെ നളിനിയുടെ ദുഃഖമെല്ലാം ദിവാകര സാമീപ്യത്താൽ ഇല്ലാതാകുമെന്ന സൂചനയും ഈ വരികളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കാവ്യഭാഗത്തെ ഏറെ മൂല്യവത്തായ ജീവിത സന്ദേശം നൽകുന്ന വരികളാണ് അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നുള്ളത്. ഈ വരികളുടെ സമകാലിക പ്രസക്തി ചർച്ച ചെയ്യുവാനുള്ള ചോദ്യം വരാനിടയുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറെ പ്രശസ്തമായ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരയണം എന്ന വരികളിലെ ദർശനത്തിൻ്റെ തുടർച്ച തന്നെയാണ് ആശാന്റെ വരികളിലും നമുക്ക് കാണാനാവുക. തന്നെ ഓർത്ത് തപസ്സിൽ വാണു എന്ന് പറഞ്ഞ നളിനിയോട് ദിവാകരൻ ചോദിക്കുന്നത് എന്തുപകാരമാണ് തന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നാണ്. വിവേകികളായ ആളുകൾ സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി സംതൃപ്തരായിത്തീരും. നളിനിക്ക് വേണ്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് സന്തോഷത്തോടെ നിർവഹിക്കും എന്നാണ് ദിവാകരൻ ഉറപ്പു നൽകുന്നത്. മറ്റുള്ളവർക്കു കൂടി വേണ്ടി ജീവിതം പ്രയോജനപ്പെടുത്തുമ്പോഴാണ് വിവേകശാലികളായ മനുഷ്യരുടെ ജീവിതം ധന്യമായിത്തീരുന്നത് എന്ന മഹത്തായ ദർശനത്തിലേക്ക് ദിവാകരൻ നളിനിയെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആത്മസുഖത്തിനായി ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റു മനുഷ്യരുടെ ജീവിതത്തിലും സുഖം പ്രദാനം ചെയ്യുന്ന വിധത്തിലായിരിക്കണമെന്നാണല്ലോ ശ്രീനാരായണ ഗുരു പറയുന്നത്. നൂറ്റാണ്ടിലെ വലിയ പ്രളയം ഉണ്ടായപ്പോഴും കോവിഡ് മഹാമാരിക്കാലത്തുമൊക്കെ സ്വജീവൻ തന്നെ നിസ്സാരമായി കണ്ട് സമൂഹത്തിനു വേണ്ടി പ്രവർത്തിച്ച മനുഷ്യസ്നേഹികളെ നമുക്ക് ഓർക്കാം. ആശാന്റെയും ഗുരുവിൻ്റെയും വരികളിലെ ദർശനം എന്താണ് എന്ന് നമുക്കിവിടെ വ്യക്തമാവും.
ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10-ാം ക്ലാസിൻ്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.
ഈ യൂണിറ്റിലെ അടുത്ത രചന പ്രശസ്ത കഥാകൃത്ത് ഒ വി വിജയൻ്റെ ഏറെ ശ്രദ്ധേയമായ കടൽത്തീരത്ത് എന്ന ചെറുകഥയാണ്. ഏറെ സാമൂഹ്യ പ്രാധാന്യമുള്ള കഥയാണ് ഇത്. വെള്ളായിയപ്പൻ, കണ്ടുണ്ണി എന്നീ കഥാപാത്രങ്ങളുടെ സംഘർഷാത്മകമായ ജീവിത മുഹൂർത്തങ്ങളെ വൈകാരിക തീവ്രതയോടെ ആവിഷ്കരിക്കുന്നുണ്ട് ഈ കഥയിൽ. കഥയുടെ പ്രമേയം എല്ലാവരും പരിചയപ്പെട്ടിട്ടുണ്ടാവും. പാലക്കാട് ജില്ലയിലെ പാഴുതറ എന്ന ഗ്രാമത്തിൽ നിന്നും വെള്ളായിയപ്പൻ എന്ന അച്ഛൻ തൂക്കുശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കണ്ടുണ്ണി എന്ന മകനെ കാണാൻ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പോകുന്നതും അവിടെ വച്ച് മകനെ കാണുന്നതും വധശിക്ഷയ്ക്ക് ശേഷം മകന്റെ ശവശരീരം കടൽത്തീരത്ത് അടക്കം ചെയ്യുന്നതിന് സാക്ഷിയാവുന്നതും കയ്യിലിരുന്ന വഴിച്ചോറ് മകനുള്ള ബലിച്ചോറായി രൂപാന്തരം പ്രാപിക്കുന്നതുമൊക്കെ നാം കഥയിൽ അനുഭവിച്ചറിയുന്നു. അച്ഛൻ്റെയും മകന്റെയും മാത്രമല്ല, ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ സ്നേഹത്തിൻ്റെ ചിത്രീകരണമാണ് കടൽത്തീരത്ത് എന്ന കഥ. ഗ്രാമം മുഴുവൻ വെള്ളായിയപ്പൻ്റെയും കുടുംബത്തിൻ്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ട്. ദരിദ്രരും നിത്യപട്ടിണിക്കാരുമായ ഗ്രാമീണർക്ക് കണ്ടുണ്ണിയോട് അലിവും സ്നേഹവും ഉണ്ട്. ദരിദ്രരും നിരക്ഷരരും അവശരുമായ ഗ്രാമീണ ജനത നിയമവ്യവസ്ഥകൾക്ക് മുമ്പിൽ നിസ്സഹായരായിത്തീരുന്നതിൻ്റെ ചിത്രവും കഥയിൽ തെളിയുന്നുണ്ട്. എന്നാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാൻ കണ്ടുണ്ണി ചെയ്ത കുറ്റമെന്താണ് എന്ന് കഥയിൽ പറയുന്നില്ല. എങ്കിലും മനുഷ്യത്വത്തിൻ്റെയും സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങളുടെയും കൂടെയായിരുന്നു കണ്ടുണ്ണി ചേർന്നു നിന്നത് എന്ന് കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അധികാരത്തിൻ്റെയും നിയമവ്യവസ്ഥയുടെയും തൂക്കുകയറിൽപ്പെട്ട് ശ്വാസം മുട്ടിപ്പിടയുന്ന നിസ്സഹായരുടെ പ്രതീകമായി വെള്ളായിയപ്പനും കണ്ടുണ്ണിയും ഗ്രാമീണരും മാറുന്നുണ്ട്. കടൽത്തീരത്ത് എന്ന കഥ ഏറെ വികാരതീവ്രവും സമകാലിക പ്രസക്തിയുമുള്ളതുമായി തീരുന്നത് ഇത്തരത്തിലുള്ള വായനകൾ കൊണ്ടുകൂടിയാണ്. കഥാഗതിയെ കൂടുതൽ ഭാവസാന്ദ്രമാക്കാൻ ആഖ്യാന രീതി കൊണ്ട് എഴുത്തുകാരന് സാധിച്ചിട്ടുമുണ്ട്. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. വെള്ളായിയപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി ഉയർന്നു. അപ്പുറത്ത് അമ്മിണിയുടെ വീട്ടിലും അതിനുമപ്പുറത്ത് മുത്തുറാവുത്തിൻ്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി, വിഷാദവാന്മാരായി. ആ വീടുകൾക്കും അപ്പുറത്ത് പാഴുതറയിലെ 50-ൽ ചില്ലുവാനും കുടികളിലത്രയും വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു. കഥ ആരംഭം ഗ്രാമീണ മനുഷ്യബന്ധങ്ങളെപ്പറ്റി നൽകുന്ന സൂചനകൾ എന്തെല്ലാമാണ്? കഥയുടെ ആദ്യ വാചകങ്ങൾ വെള്ളായപ്പനും കുടുംബവും നേരിടാൻ പോകുന്ന അപരിഹാര്യമായ സങ്കടങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ ദുഃഖം ഗ്രാമത്തിൻ്റെ ദുഃഖമായി മാറുകയാണ് ഇവിടെ. പണമുണ്ടായിരുന്നുവെങ്കിൽ ഗ്രാമം മുഴുവൻ കണ്ടുണ്ണിയെ കാണാൻ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു. മാത്രമല്ല, വെള്ളായപ്പൻ്റെ യാത്ര പാഴുതറ ഗ്രാമത്തിനു വേണ്ടിയായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട് കഥയിൽ. കണ്ടുണ്ണി ശിക്ഷയേറ്റുവാങ്ങിയിരിക്കുന്നത് ഗ്രാമത്തിനു വേണ്ടി നന്മ ചെയ്തിട്ടാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏകമകൻ കണ്ടുണ്ണിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ കണ്ണൂരിലേക്കുള്ള യാത്രയിലാണ് വെള്ളായപ്പൻ. അപരിചിതരായ യാത്രികർ നേരം പോക്കിനു വേണ്ടി സൗഹൃദ സംഭാഷണത്തിന് ഒരുങ്ങുന്നു. മകന് വരാനിരിക്കുന്ന ദുരന്തത്തിലേക്കുള്ള ശ്രദ്ധ ക്ഷണിക്കൽ കൂടിയാവുന്നുണ്ട് എണ്ണമറ്റ കൊലക്കയറുകളായി എന്ന ആ സന്ദർഭത്തിലെ പ്രയോഗം. അടുത്ത നാളിൽ തൂക്കുകയറിൽ ശ്വാസം മുട്ടിപ്പിടഞ്ഞ് തൻ്റെ മകൻ മരിച്ചുപോകുമെന്ന വിചാരം കൊണ്ട് അസഹ്യമായ ദുഃഖവും സംഘർഷവും അനുഭവിക്കുകയാണ് ആ പിതാവ്. അങ്ങനെയുള്ള അയാൾക്ക് താൽപ്പര്യരഹിതമായ സംഭാഷണങ്ങൾ കൊലക്കയറുകളായി തോന്നി എന്ന് പറയുമ്പോൾ അതിലൂടെ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയെ അതിസൂക്ഷ്മമായി അനുഭവിപ്പിക്കാൻ കഥാകൃത്തിന് കഴിയുന്നുണ്ട്. അതുപോലെ വെള്ളായിയപ്പൻ എന്ന കഥാപാത്രത്തിനുള്ളിൽ അസഹ്യമായ അന്തർസംഘർഷങ്ങളുടെയും തീവ്രമായ ദുഃഖത്തിൻ്റെയും ഒരു കടൽ ഇരമ്പി ആർക്കുന്നത് കഥയിലൂടെ കടന്നുപോകുമ്പോൾ നാമെല്ലാം അനുഭവിക്കുന്നുണ്ട്. അത്രയ്ക്ക് ഹൃദയസ്പർശിയായാണ് ഈ കഥ ആഖ്യാനം ചെയ്തിരിക്കുന്നത്. വെള്ളായിയപ്പന് കോടച്ചി നൽകിയ പൊതിച്ചോറ് കടൽ തീരത്ത് മകനുള്ള ബലിച്ചോറായി കാക്കകൾക്ക് മുന്നിലെത്തുന്നു. ഇവിടെ പൊതിച്ചോറ് നിസ്സഹായൻ്റെ ഒടുങ്ങാത്ത നിലവിളിയായി അലയടിക്കുന്നുണ്ട്. വെള്ളായിയപ്പൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുവാനുള്ള ഒരു ചോദ്യം ഈ പാഠഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. അടുത്ത യൂണിറ്റ് സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്നതാണ്. മനുഷ്യ മനസ്സിലെ സംഘർഷങ്ങളും അവ സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളും എല്ലാ കാലത്തും എഴുത്തുകാരെ സ്വാധീനിച്ച വിഷയങ്ങളാണ്. ഇത്തരം സംഘർഷാത്മകമായ അനുഭവങ്ങളുടെ ആവിഷ്കാരങ്ങളെ സങ്കീർത്തനങ്ങളായി പിന്നീട് സമൂഹം സ്വീകരിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ യൂണിറ്റിൻ്റെ പ്രവേശകമായി നൽകിയിട്ടുള്ള ഡോക്ടർ ഫൗസ്റ്റ് എന്ന കാവ്യനാടകത്തിലെ വരികളിൽ കലയിലൂടെ മനുഷ്യജീവിതം അനശ്വരതയെ പുൽകുന്നു എന്ന ആശയമാണ് നൽകുന്നത്. കലയും സാഹിത്യവും കാലാധിപത്യമായി നിലകൊള്ളുന്നു എന്ന ആശയം തന്നെയാണ് ഇതിലൂടെ സംവേദനം ചെയ്യപ്പെടുന്നത്. നശ്വരമായ മനുഷ്യജീവിതത്തെ അനശ്വരമാക്കുന്നത് കലാപരമായ ജീവിതമാണ്. മാഞ്ഞുപോകുന്ന മനുഷ്യജീവിതത്തെ മായാതെ ആവിഷ്കരിക്കുകയാണ് കലയും സാഹിത്യവും ചെയ്യുന്നത് എന്നർത്ഥം. ഈ യൂണിറ്റിലെ ആദ്യ പാഠമായ പ്രലോഭനം എന്ന ആട്ടകഥാഭാഗത്തെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? കലി, ദ്വാപരൻ, നളന്റെ സഹോദരനായ പുഷ്കരൻ, ഇങ്ങനെ മൂന്ന് കഥാപാത്രങ്ങളാണ് പാഠഭാഗത്തുള്ളത്. എന്താണ് പ്രലോഭനത്തിലെ കഥ? കോപമത്സരങ്ങൾക്ക് വശംവദനായി കലി സുഹൃത്തായ ദ്വാപരനോടൊപ്പം നളന്റെ രാജധാനിക്ക് സമീപം എത്തുന്നു. ദമയന്തി നളനെ വരിച്ചതിലും സ്വയംവരത്തിൽ പങ്കെടുത്ത് ദമയന്തിയെ സ്വന്തമാക്കാൻ കഴിയാത്തതിലും ദുഃഖിതനും കുപിതനുമായ കലി നളദമയന്തിമാരെ പിണക്കി അകറ്റാനും നളനെ രാജ്യഭ്രഷ്ടനാക്കാനും ശപഥം നിറവേറ്റാനും സഹോദരനായ പുഷ്കരനെ സമീപിക്കുന്നതാണ് പാഠഭാഗം. വിഡ്ഢിയായ പുഷ്കരനാകട്ടെ കലിയുടെ പ്രലോഭനങ്ങളിൽ വീഴുകയും അധികാരം തട്ടിയെടുക്കുന്നതിനായി ജ്യേഷ്ഠനായ നളനെതിരെ കള്ളച്ചൂത് കളിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുകയും ചെയ്യുന്നു. തവ ഞാൻ മിത്രം, തസ്യ നാടു ഞാൻ തേ തരുന്നു, ചൂതു പൊരുക പോരുക. കലി എങ്ങനെയെല്ലാമാണ് പുഷ്കരനെ പ്രലോഭിപ്പിക്കുന്നത്? ഇത് നാല് സ്കോറിനുള്ള ഒരു ചോദ്യമായി വരാവുന്നതാണ്. നളനോടുള്ള പുഷ്കരന്റെ അസൂയയും വിദ്വേഷവും മനസ്സിലാക്കിയ കലി പുഷ്കരനെ പ്രലോഭിപ്പിച്ച് നളനെതിരെ പ്രവർത്തിക്കുവാൻ മാനസികമായി സജ്ജമാക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നതാണ് നാം ഇവിടെ കാണുന്നത്. പുഷ്കരന്റെ ജന്മം നിഷ്ഫലമാക്കാനുള്ളതല്ല എന്ന് ഓർമ്മപ്പെടുത്തലാണ് പ്രലോഭനങ്ങളിലെ ആദ്യത്തേത്. തന്റെ സഹായമുണ്ടെങ്കിൽ എന്തും സാധ്യമാണ് എന്ന പ്രലോഭനം മറ്റൊന്ന്. നളൻ പുഷ്കരൻ എന്ന ഭേദം ഇല്ല എന്ന ഉപദേശം. പുഷ്കരന് രാജ്യാധികാരം ലഭിക്കും എന്ന പ്രതീക്ഷ നൽകൽ. നളൻ എന്റെ ശത്രുവാണെങ്കിലും പുഷ്കരന് ഞാൻ മിത്രമാണ് എന്ന ധൈര്യം പകരൽ. എന്നെ പണയവസ്തുവായി വെച്ച് നളനെ ചൂതുകളിൽ പരാജയപ്പെടുത്താം എന്ന വാഗ്ദാനം. നളനെ പരാജയപ്പെടുത്തി പുഷ്കരനെ രാജാവായി വാഴിക്കാം എന്ന ഉറപ്പു നൽകൽ. ഇങ്ങനെ പുഷ്കരനിൽ അസൂയയും അത്യാഗ്രഹവും അസംതൃപ്തിയും വളർത്തി തന്റെ ഇംഗിതം സാധിപ്പിക്കാനുള്ള ഉപകരണമാക്കി കലി മാറ്റിയെടുക്കുകയാണ്. നേരെ നിന്നോടിടോ ഞാൻ പുനരാരെന്നും പറയാം, പാരിൽ എന്നെ ഇന്ന് ആരറിയാത്തവർ എന്ന് തുടങ്ങുന്ന വരികൾ കലിയുടെ സ്വഭാവ സവിശേഷതകൾ വ്യക്തമാക്കുന്നതാണ്. കലിയുടെ അഹങ്കാരവും അജയ്യനാണെന്ന ഭാവവും ധിക്കാരവും കുടിലബുദ്ധിയുമെല്ലാം ഈ ഭാഗത്ത് തെളിഞ്ഞു കാണാം. ഞാൻ എന്ന് തൻ്റെ സംഭാഷണത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നളദമയന്തിമാരെ പിണക്കി അകറ്റാനും നളനെ രാജ്യഭ്രഷ്ടനാക്കാനുള്ള കലിയുടെ ശപഥം പോലും അയാളുടെ അഹങ്കാരത്തിൻ്റെയും ക്രൂരതയുടെയും ദുഷ്ടബുദ്ധിയുടെയും തെളിവാണ്. തൻ്റെ കാര്യസാധ്യത്തിനായി പുഷ്കരനെ പ്രലോഭിപ്പിച്ച് ഏത് കടുങ്കയും ചെയ്യാനും പ്രേരിപ്പിക്കുന്നുണ്ട് കലി. തൻ്റെ ആഗ്രഹ സാക്ഷാത്കാരത്തിനായി എന്തും ചെയ്യാൻ മടിക്കാത്ത സ്വഭാവമാണ് കലിയുടേത്. പഴുതേ ഞാൻ എന്തേ പലവക പറഞ്ഞു കേൾപ്പിക്കുന്നു എന്ന് പുഷ്കരൻ പറയുമ്പോൾ കലി പുഷ്കര നീ പഴുതേ ജന്മം നിഷ്ഫലമാക്കരുതേ എന്നും പറയുന്നുണ്ട്. രണ്ട് സന്ദർഭങ്ങളിലും പഴുതേ എന്ന് പറയുന്നത് ഒരേ അർത്ഥത്തിലാണോ? ഇത് നാം പരിശോധിക്കേണ്ടതുണ്ട്. നിരർത്ഥകമായ യാതൊരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് അപരിചിതരായ നിങ്ങളോട് പറഞ്ഞ് സമയം കളയുന്നത് എന്നാണ് പുഷ്കരൻ പറഞ്ഞതിനർത്ഥം. പുഷ്കരൻ്റെ അസൂയയും അപകർഷതാബോധവും അസംതൃപ്തിയും അത്യാഗ്രഹവുമെല്ലാം ആദ്യം തന്നെ പുഷ്കരൻ അറിയാതെ കലിയുടെ മുമ്പിൽ വെളിപ്പെടുത്തി പോകുന്നുണ്ട്. അതിനുശേഷമാണ് ഇങ്ങനെയൊരു വീണ്ടു വിചാരം ഉണ്ടാവുന്നത്. കലി പഴുതേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വ്യത്യസ്തമാണ്. നിന്റെ ജന്മം വെറുതെ പാഴാക്കി കളയാനുള്ളതല്ല എന്നും നിനക്ക് നേടിയെടുക്കാവുന്നതിനെ വെറുതെ നിഷ്ഫലമാക്കി കളയുകയാണ് എന്നും പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയാണ് കലി ചെയ്യുന്നത്. രണ്ട് പദങ്ങളിലും ധ്വന്യാത്മകമായ ഒരു ഭാഷാപ്രയോഗത്തിൻ്റെ രീതി നമുക്ക് കാണാനാവും. ഇവിടെ കലി പുഷ്കരനെ നളനെതിരെ യുദ്ധസന്നദ്ധനാക്കിയെടുക്കുന്നതാണ് നമുക്ക് കാണാനാവുന്നത്. എന്നാൽ യുദ്ധം വരുത്തിവെക്കുന്ന വിനകൾ എന്തൊക്കെയാണ്? കുടുംബങ്ങൾ തമ്മിലും സമൂഹങ്ങൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും നടക്കുന്ന യുദ്ധങ്ങളുടെ പരിണാമം എന്തായിരിക്കും? ഇത്തരത്തിൽ മഹാഭാരത യുദ്ധം വരുത്തിവെച്ച ദുരന്തങ്ങൾ എന്തെല്ലാമാണെന്ന് വിശകലനം ചെയ്യുന്ന ലേഖനമാണ് കുട്ടികൃഷ്ണമാരാരുടെ യുദ്ധത്തിൻ്റെ പരിണാമം. യുദ്ധം കൊണ്ട് മനുഷ്യരെയും ജീവജാലങ്ങളെയും ഒന്നടങ്കം കൊന്നൊടുക്കിയും വിഭവങ്ങൾ നശിപ്പിച്ചും നേടിയെടുത്തവയൊന്നും ഒരു ദിവസം പോലും ആഹ്ലാദപൂർവ്വം അനുഭവിക്കാനാവില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ ലേഖനം വിരൽ ചൂണ്ടുന്നത്. മഹാത്മാവായ ഭീഷ്മരുടെ സൈന്യാധിപത്യത്തിൽ ഏറെ വ്യവസ്ഥകളോടെ ആരംഭിച്ച യുദ്ധം 18-ാം ദിവസം രാത്രി ഒടുക്കത്തെ സൈന്യാധിപതിയായ അശ്വത്ഥാമാവ് നടത്തുന്ന പൈശാചികമായ അരുങ്കൊലയിലാണ് അവസാനിക്കുന്നത്. എന്താണ് ഇതിനർത്ഥം? ഏത് പേരിലും ഏത് വ്യവസ്ഥയിലുമെല്ലാം തുടങ്ങിയാലും ഏത് യുദ്ധവും ഇങ്ങനെ കൊടിയ ദുരന്തങ്ങളിലാണ് അവസാനിക്കുക എന്നു തന്നെ. വ്യാസൻ മഹാഭാരത ഇതിഹാസം രചിച്ചത് തന്നെ യുദ്ധവീരന്മാരുടെ പരാക്രമം വർണ്ണിച്ചു കാണിപ്പാൻ വേണ്ടിയല്ല എന്നും, മറിച്ച് മനുഷ്യചരിത്രത്തിൽ യുദ്ധം വരുത്തിവെക്കുന്ന ഭയങ്കര ദുരന്തത്തെക്കുറിച്ച് തിരിച്ചറിവ് നൽകുന്നതിന് വേണ്ടിയാണെന്നും മാരാർ ഈ ലേഖനത്തിൽ നിരീക്ഷിക്കുന്നു. ഒപ്പം മഹാഭാരതം നടന്ന കഥ മാത്രമല്ല, നടക്കാനിരിക്കുന്ന കഥ കൂടിയാണെന്ന് എവിടെ നോക്കിയാലും കാണുന്നു എന്ന് സമകാലിക സാമൂഹിക ചുറ്റുപാടിൽ നിന്നുകൊണ്ട് മാരാർ പറയുകയാണ്. യുദ്ധം ലോകത്തുടനീളം വ്യതിക്കുന്നത് ദുരന്തങ്ങളുടെ തുടർച്ചകളാണെന്ന് പല യുദ്ധാനന്തര ലോകചരിത്രങ്ങളും നമുക്ക് പകർന്നു തരുന്നു. അങ്ങനെ വല്ലപാടും വിജയം നേടിയ പാണ്ഡവർ സന്ധ്യക്ക് ജയഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു എന്ന് യുദ്ധധർമ്മത്തിനെതിരായി പ്രവർത്തിച്ച് വിജയം നേടിയ പാണ്ഡവരെ വിമർശിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് വല്ലപാടും വിജയം നേടിയ എന്ന് കുട്ടികൃഷ്ണ മാരാർ പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായും രണ്ട് കഥാപാത്രങ്ങളെയാണ് മാരാർ എടുത്തു കാണിക്കുന്നത്. പലപ്പോഴും ദുഷ്ടകഥാപാത്രമായി നാം കണ്ടിരുന്ന ദുര്യോധനനിലെ ആദരണീയമായ അംശത്തെ എടുത്തുകാട്ടി നമ്മിൽ അനുഭാവം ജനിപ്പിക്കാൻ കുട്ടിക്കൃഷ്ണമാരാർക്ക് ലേഖനത്തിൽ സാധിക്കുന്നു. പടക്കളത്തിൽ തുട ചതഞ്ഞു വീണ് മേലാകെ മണ്ണ് പുരണ്ടു കിടക്കുമ്പോഴും ദുര്യോധനനുള്ള സ്വപ്രത്യയ സ്ഥൈര്യവും സ്ഥിതസത്വതയും അനുഭാവം ജനിപ്പിക്കുന്നു. ദുര്യോധനൻ പടക്കളത്തിൽ വെച്ച് വിലപിക്കുന്നത് തൻ്റെ അവസ്ഥ ഓർത്തിട്ടല്ല, മറിച്ച് തൻ്റെ വേണ്ടപ്പെട്ടവരെ ഓർത്തിട്ടാണ്. അതിൽ തന്നെ വൃദ്ധരായ മാതാപിതാക്കളെയോ പ്രിയപ്പെട്ട ഭാര്യയെയോ ഓർക്കുന്നതിനു മുമ്പ് ഏക സഹോദരിയായ ദുശ്ശളയെ ചൊല്ലിയാണ് വ്യസനിക്കുന്നത്. ഇത് ദുര്യോധനന്റെ ഔന്നത്യമായിട്ടാണ് മാരാർ നിരീക്ഷിക്കുന്നത്. ആ ഹൃദയോന്നതിക്കു മുമ്പിൽ, ആ ആഭിജാത്യത്തിനു മുമ്പിൽ ഒരിറ്റു കണ്ണുനീർ തൂകാതിരിക്കാൻ ആർക്കു സാധിക്കും? ഈയൊരു വാക്യം വെച്ചുകൊണ്ട് ഒരു ചോദ്യം, 4 സ്കോറിനുള്ളൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിന് നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളാണ് ഉത്തരമായി എഴുതുകയും ചെയ്യേണ്ടത്.
ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10-ാം ക്ലാസിന്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.
യുദ്ധഭൂമിയിൽ ഭീമന്റെ ഗതാപ്രഹരത്തിൽ തുട ചതഞ്ഞുകിടക്കുന്ന ദുര്യോധനെ കാണാനായി 3 കഥാപാത്രങ്ങളാണ് പിന്നീട് എത്തിച്ചേരുന്നത്. കൃപാചാര്യരും കൃതവർമാവും ദ്രോണപുത്രനായ അശ്വത്ഥാമാവും. അവസാനത്തെ സേനാധിപതിയായി യുദ്ധക്കളത്തിൽ വെച്ച് ദ്രോണപുത്രനായ അശ്വത്ഥാമാവിനെ അഭിഷേചിക്കുന്നു. തുടർന്ന് യുദ്ധക്ഷീണിതരായി ശിബിരത്തിൽ കിടന്നുറങ്ങുന്ന സർവരെയും കൊന്നുതള്ളുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതിനിടയിൽ പാഞ്ചാലി സഹോദരനായ ദൃഷ്ടദ്യുമ്നനെ മാത്രമാണ് ആയുധം കൊണ്ടല്ലാതെ ഞെക്കിക്കൊലപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഗുരുഖാദികൾക്ക് കുലപാംസന ലോകങ്ങളില്ല. അതുകൊണ്ട് നിന്നെ ശസ്ത്രം കൊണ്ട് കൊന്നുകൂടാ എന്ന് ദ്രൗണി ദൃഷ്ടദ്യുമ്നനോട് പറയുകയാണ്. പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായിരുന്നു ദ്രോണർ. അങ്ങനെയുള്ള ദ്രോണരെ വധിച്ച ദൃഷ്ടദ്യുമ്നൻ ആയുധം കൊണ്ട് വധിക്കപ്പെട്ടാൽ സ്വർലോകം പ്രാപിക്കും. ക്ഷത്രിയർ യുദ്ധത്തിനിടയിൽ മരണപ്പെട്ടാൽ സ്വർലോകപ്രാപ്തി ലഭിക്കും എന്നാണ് വിശ്വാസം. അതിനാൽ ആ സ്വർഗപ്രാപ്തി സാധ്യമാവാതിരിക്കാനാണ് ദൃഷ്ടദ്യുമ്നനെ ഞെക്കിക്കൊല്ലുന്നത്. പാണ്ഡവർ നേടിയ വലിയ വിജയം ഒരു നിമിഷം കൊണ്ട് തകർന്ന് ഇല്ലാതായിത്തീരുന്നതിനെ കുട്ടികൃഷ്ണമാരാർ സൂചിപ്പിച്ചിരിക്കുന്നത് സമുദ്രം താണ്ടി സമ്പാദ്യവും കൊണ്ടുവരുന്ന കച്ചവടക്കാർ ഒരു കൈത്തോട്ടിൽ വെച്ച് മുങ്ങിപ്പോയി, മരിച്ചവരോ സ്വർഗത്തിലായി എന്ന പ്രയോഗത്തിലൂടെയാണ്. തന്റെ മക്കളെയും വേണ്ടപ്പെട്ടവരെയും കൊന്ന ദ്രൗണിയോട് പൊറുക്കാൻ വയ്യാത്ത പാഞ്ചാലിയെയാണ് തുടർന്ന് നാം കാണുന്നത്. ആ പാപിയായ ദ്രൗണിയെ ഇന്ന് ചെന്ന് കൊന്നില്ലെങ്കിൽ ഞാനിവിടെ പ്രായോപവേശം കൊള്ളുകയാണ് എന്ന് പാഞ്ചാലി പ്രതിജ്ഞ ചെയ്യുകയാണ്. ദ്രൗണിയുടെ ശിരസിലുള്ളതായി കേൾക്കുന്ന സഹജമായ ചൂടാമണി കൊണ്ടുവന്ന് അങ്ങയുടെ ശിരസിൽ അണിഞ്ഞു കാണണം ഞാൻ ജീവിക്കണമെങ്കിൽ എന്ന് യുധിഷ്ഠിരനോട് ആവശ്യപ്പെടുന്നു. ഭീമന് പിന്നാലെ എല്ലാവരും അശ്വത്ഥാമാവിനെ തേടി പുറപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് ഭീമനും മറ്റുള്ളവരും ഭാഗീരഥി കച്ചത്തിൽ എത്തിച്ചേരുന്നു. ബ്രഹ്മശിരസ് എന്ന അസ്ത്രം പ്രയോഗിക്കുന്നു അശ്വത്ഥാമാവ്. അതിനെ പ്രതിരോധിക്കാനായി അർജുനൻ പ്രത്യസ്ത്രം പ്രയോഗിക്കുന്നു. നാരദമുനിയുടെയും വ്യാസന്റെയും നിർദ്ദേശപ്രകാരം അർജുനൻ അസ്ത്രം പ്രതിസംഹരിച്ചുവെങ്കിലും ദ്രൗണിക്ക് അത് സാധ്യമാവുന്നില്ല. അത് ഉത്തരയുടെ ഗർഭത്തിൽ കൊള്ളുമെന്ന് പറഞ്ഞ് തന്റെ ശിരസിലുള്ള ചൂടാമണി നൽകി കാടുകയറി പോവുകയാണ് അയാൾ. ദ്രൗണിയെ ചിരഞ്ജീവിയായി കാണുന്നതിന്റെ ഔചിത്യമെന്ത് എന്ന ചിന്തയിലേക്കാണ് പിന്നീട് മാരാർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സ്നേഹം കൊണ്ട് ഒന്നായവർ തമ്മിൽ പോലും കാരണാന്തരങ്ങളാൽ ഉണ്ടായിത്തീരുന്ന ദ്വേഷമത്സരങ്ങൾ ആഘാത പ്രത്യാഘാത രൂപേണ വളർന്നു വളർന്ന് കൊടിയ യുദ്ധങ്ങളായി പരിണമിച്ച് തലമുറകളിലൂടെ വീണ്ടും പ്രതികാരേച്ഛയായി ഈട്ടം കൂടി തനിക്കുള്ള അനർഹമായ രത്നം പോയിപ്പോയാലും എതിരാളിക്ക് മൂലോച്ഛേദം വരുത്തിയേ നിൽക്കൂ എന്ന വാശിയായി വേരുറക്കുന്ന മനുഷ്യശാപവും ചെകുത്താനുമായ പകയാണ് അശ്വത്ഥമാവ്. ആ പകയാണ് ചിരഞ്ജീവിയായി മനുഷ്യനിൽ ഇപ്പോഴും കുടികൊള്ളുന്നത് എന്നും കുട്ടികൃഷ്ണമാരാർ നിരീക്ഷിക്കുന്നു. അതുകൊണ്ട് അതിനെ അവനെ എപ്പോഴും എവിടെയും കരുതിയിരിക്കുക എന്ന താക്കീതാണ് അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയും സർവവ്യാപിയുമായി കൽപ്പിച്ചതിനർത്ഥം എന്നുകൂടി നിരീക്ഷിക്കുന്നു. സമകാലിക ലോക സാഹചര്യങ്ങളെ പരിഗണിച്ച് യുദ്ധം എന്ന കാലാതീതമായ വിപത്ത് എന്ന വിഷയത്തിൽ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി എഡിറ്റോറിയൽ അല്ലെങ്കിൽ പ്രഭാഷണം എന്നിവ തയ്യാറാക്കുവാനുള്ള ചോദ്യമാതൃകകൾ ഈ പൊതുപരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ജീവിതത്തെ പ്രസാദാത്മകമായി നോക്കിക്കാണണമെന്ന സന്ദേശം പകരുന്ന നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. പ്രശസ്ത റഷ്യൻ നോവലിസ്റ്റ് ദസ്തേവിസ്കിയുടെ ജീവിതത്തിലെ നിർണായകമായ മുഹൂർത്തങ്ങൾ അടിസ്ഥാനമാക്കി പെരുമ്പടവും ശ്രീധരൻ രചിച്ച ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിലെ ഒരു ഭാഗമാണ് ആത്മാവിന്റെ വെളിപാടുകൾ. കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ ചൂതുകളിച്ച് നഷ്ടപ്പെടുത്തിയ ദസ്തേവിസ്കി നിശ്ചിത തീയതിക്കകം ഒരു നോവലെഴുതി കൊടുക്കാമെന്നും അല്ലാത്ത പക്ഷം ഇനി എഴുതുന്ന എല്ലാ എഴുത്തുകളുടെയും അവകാശം വിട്ടുനൽകാം എന്ന ഉറപ്പിന്മേൽ സ്റ്റെല്ലോവിസ്കി എന്ന പ്രസാധകനിൽ നിന്നും മുൻകൂറായി പണം വാങ്ങിക്കുന്നു. നിശ്ചിത സമയത്തിനകത്ത് നോവൽ എഴുതി തീർക്കാനായി അന്ന എന്ന സ്റ്റെനോഗ്രാഫറുടെ സഹായം തേടുന്നു. തുടർന്ന് ചൂതാട്ടക്കാരൻ എന്ന നോവൽ പൂർത്തിയാവുന്നു. ചൂതാട്ടക്കാരൻ എന്ന നോവൽ എഴുതുന്ന ദിവസങ്ങളിൽ ദസ്തേവിസ്കി നേരിട്ട അപസ്മാര രോഗബാധയും അക്കാലത്ത് അനുഭവിച്ച ആത്മസംഘർഷങ്ങളും സർഗാത്മക വ്യഥകളും പ്രമേയമാക്കിയാണ് പെരുമ്പടവും ശ്രീധരൻ ഈ നോവൽ എഴുതിയിട്ടുള്ളത്. അന്നയുടെ സ്നേഹപരിചരണങ്ങളാൽ നോവൽ പൂർത്തിയാക്കാൻ ദസ്തേവിസ്കി ശ്രമിക്കുന്നു. സ്റ്റെല്ലോവിസ്കി എന്ന പ്രസാധകന്റെ കൊള്ളരുതായ്മയിൽ നിന്ന് ബുദ്ധിപൂർവം അന്ന അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നു. ഈ സന്ദർഭം ഏറെ വൈകാരിക തീവ്രത മുറ്റിനിൽക്കുന്ന ഭാഷയിൽ നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ആത്മാവിന്റെ വെളിപാടുകളിലെ വികാരനിർഭരമായ ചില മുഹൂർത്തങ്ങൾ നോക്കൂ. നീ എന്റെ ഹൃദയത്തിനകത്താണോ നിൽക്കുന്നത്? ഓരോ ദുരന്തവും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് എന്നെ പഠിപ്പിച്ചത്. ഇത് നിലമുഴുന്നതുപോലെയോ പാറ പൊട്ടിക്കുന്നതുപോലെയോ അല്ല, ഇത് ആത്മാവിന്റെ വെളിപാടാണ്. അതിനുവേണ്ടി ധ്യാനിച്ചിരിക്കുമ്പോൾ ഒരു നിബന്ധനയും എഴുത്തുകാരനെ ബാധിക്കുന്നില്ല. ഈ സന്ദർഭങ്ങൾ തെളിയുന്ന ദസ്തേവ്സ്കിയുടെ കാഴ്ചപ്പാടുകൾ വിവരിക്കുക എന്ന നിലയിലുള്ള ചോദ്യം പരീക്ഷയ്ക്ക് വരാവുന്നതാണ്. കഠിനമായ വേദനകളും യാതനകളും അപമാനങ്ങളും ദുരന്തങ്ങളും നിരന്തരം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോഴും ജീവിതത്തെ പ്രസാദാത്മകമായി നോക്കിക്കാണുന്ന സവിശേഷ വ്യക്തിത്വമാണ് ദസ്തേവിസ്കിയിൽ കാണുന്നത്. പീഡാനുഭവങ്ങളിലൂടെ നിരന്തരം കടന്നുപോകുമ്പോൾ ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കുകയാണ് അദ്ദേഹം. സ്വന്തം അന്തസംഘർഷങ്ങളും ആത്മക്ഷതങ്ങളും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്ക് പകർന്നു നൽകുകയാണോ എന്ന് അന്ന ചോദിക്കുമ്പോഴാണ് നീ എൻ്റെ ഹൃദയത്തിനകത്താണോ നിൽക്കുന്നത് എന്ന് വിസ്മയത്തോടെ ദസ്തേവിസ്കി തിരിച്ചു ചോദിക്കുന്നത്. ദസ്തേവിസ്കിയുടെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മാംശം കലർന്നവയാണ് എന്ന് ഇവിടെ വ്യക്തമാവുകയാണ് ചെയ്യുന്നത്. എഴുത്തുകാരുടെ സർഗാത്മക ശക്തി തിരിച്ചറിയാൻ ഉതകുന്ന രചനകളാണ് നാലാമത്തെ യൂണിറ്റിലുള്ളത്. പ്രശസ്ത കവി പാബ്ലോ നെരൂദയുടെ കവിതയാണ് യൂണിറ്റിൻ്റെ പ്രവേശകമായി നൽകിയിട്ടുള്ളത്. സ്വന്തം ജീവിത പരിസരങ്ങളും അനുഭവങ്ങളും തന്നെയാണ് തന്നെ കവിതയിലേക്ക് എത്തിച്ചതെന്ന് കവി ഇവിടെ പ്രഖ്യാപിക്കുന്നു. ജീവിതാനുഭവങ്ങൾ തന്നെയാണ് സാഹിത്യത്തിൻ്റെ അസംസ്കൃത വസ്തു. ഇത്തരത്തിലുള്ള തീക്ഷ്ണമായ അനുഭവങ്ങളുടെ ആവിഷ്കാരമാണ് ഇതിൻ്റെ തുടർച്ചയായി നാം പഠിക്കുന്ന അക്രമാശി എന്ന ആത്മകഥാഭാഗം. മറാത്തി സാഹിത്യകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ ശരൺകുമാർ ലിംബാളയുടെ ആത്മകഥയിൽ നിന്നുള്ളൊരു ഭാഗമാണ് അക്രമാശി. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി വിവേചനങ്ങളെക്കുറിച്ചും അതുണ്ടാക്കുന്ന നരകതുല്യമായ ജീവിതാനുഭവങ്ങളെക്കുറിച്ചും ലിംബാളെ ഇതിൽ തുറന്നെഴുതുകയാണ് ചെയ്യുന്നത്. ദാരിദ്ര്യം കൊണ്ടും ജാതി വിവേചനം കൊണ്ടും അത്യധികം പ്രയാസകരമായിരുന്ന തൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളുടെ ഓർമ്മകളെയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അക്കാലത്ത് അത്രയേറെ ദാരിദ്ര്യം അനുഭവിച്ചപ്പോഴും തൻ്റെ സത്യസന്ധത തെളിയിക്കാൻ കിട്ടിയ അവസരത്തെ അദ്ദേഹം ഓർക്കുന്നുണ്ട്. ചാണകത്തിൽ നിന്ന് ശേഖരിക്കുന്ന ധാന്യമണികൾ പൊടിച്ചു നിന്ന് വിശപ്പകറ്റേണ്ടി വന്നതും ചപ്പുചവറുകൾക്കിടയിൽ നിന്ന് ആഹാരം കണ്ടെത്തിയിരുന്നതുമായ ബാല്യകാല അനുഭവങ്ങളെ ഹൃദയസ്പർശിയായി ഇതിൽ അവതരിപ്പിക്കുന്നു. അത്രയേറെ കഷ്ടപ്പാടുകൾക്കിടയിലും മൂല്യവത്തായ ഒരു ജീവിതം സാധ്യമാണെന്ന സന്ദേശം കൂടി ഈ ആത്മകഥാഭാഗം നമുക്ക് നൽകുന്നു. ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ പങ്കുവെക്കുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ നിങ്ങൾക്ക് ഈ പാഠഭാഗത്ത് കാണാനാവും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഭാഗത്ത് തെളിയുന്ന സാമൂഹ്യ ജീവിതാവസ്ഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മലയാളത്തിലെ പ്രശസ്ത കഥാകാരനും സഞ്ചാര സാഹിത്യകാരനുമായ എസ് കെ പൊറ്റക്കാടിൻ്റെ അനുഭവക്കുറിപ്പാണ് തുടർന്നുള്ള ഞാൻ കഥാകാരനായ കഥ എന്ന പാഠഭാഗം. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് കഥാകാരനുണ്ടായ അനുഭവമാണ് ഇതിൽ വിവരിക്കുന്നത്. വൃദ്ധയായ ഒരു മാതാവ് വളരെ കഷ്ടപ്പെട്ട് മകനെ വളർത്തുന്നതും ഒടുവിൽ മകൻ അവരെ ഉപേക്ഷിച്ചു പോകുന്നതും മകന്റെ മനസ്സ് മാറ്റാൻ കത്തുകളയക്കാൻ വൃദ്ധമാതാവ് കഥാകാരനെ സമീപിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ് ഈ കുറിപ്പിലുള്ളത്. വൃദ്ധമാതാവിന്റെ സങ്കടകഥയിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട് തന്റെ ഭാവനയും ചേർത്ത് എഴുതിയ കഥകൾ മകന്റെ മനസ്സ് മാറ്റാൻ കാരണമായി. തുടരെ തുടരെ എഴുതിയ കത്തുകളാണ് തന്നെ കഥാകാരനാക്കിയതെന്ന് എസ് കെ പൊറ്റക്കാട് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. മുക്കാലും കുരുടിയായിരുന്ന ആ മുത്തിത്തള്ളയാണ് ചെറുകഥാരചനയിൽ എന്റെ ആദ്യത്തെ ഗുരുനാഥ എന്ന് എസ് കെ പൊറ്റക്കാട് പറയുന്നു. ഈ അനുഭവം വിശകലനം ചെയ്ത് പ്രസ്താവന വിശദീകരിക്കുവാൻ രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി നാം പരിചയപ്പെടുന്നത് വയലാർ രാമവർമ്മയുടെ ശ്രദ്ധേയമായ കവിത അശ്വമേധം ആണ്. സർഗചൈതന്യത്തിന്റെ ചരിത്രവും വളർച്ചയും ശക്തിയും വെളിവാക്കുന്ന കവിതയാണ് അശ്വമേധം. സാഹിത്യത്തിന്റെ ധർമ്മവും കവിത എന്തായിരിക്കണമെന്ന കവിയുടെ നിലപാടും ശക്തമായി വെളിപ്പെടുത്തുന്നുണ്ട് ഈ കവിത. കവിത്വത്തിന്റെ ശക്തിയിലും മനുഷ്യത്വത്തിന്റെ മഹനീയതയിലും വിശ്വസിക്കുന്ന കവിയെയാണ് ഈ കവിതയിൽ കാണാനാവുന്നത്. സർഗശക്തിയാകുന്ന കുതിരയുമായി വിശ്വസംസ്കാരവേദിയിൽ പുതിയ അശ്വമേധത്തിനൊരുങ്ങുകയാണ് കവി. മനുഷ്യപക്ഷത്താണ് കവി എന്നും നിലകൊള്ളുന്നത്. താൻ ഈശ്വരനോ മാന്ത്രികനോ അല്ല, പച്ചമണ്ണിന്റെ മനുഷ്യത്വമാണ് എന്ന് കവി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ എന്ന വരികളിൽ തെളിയുന്ന കവിയുടെ സാമൂഹ്യ കാഴ്ചപ്പാടെന്തെന്ന് വിശദമാക്കാൻ കഴിയേണ്ടതുണ്ട്. മൂന്നോ നാലോ സ്കോറിനുള്ളൊരു ചോദ്യമായി ഇത് വരാവുന്നതാണ്. സാധാരണ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങൾക്കൊപ്പമാണ് തൻ്റെ എഴുത്തുകളെന്ന് കവി സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. മാനവരാശിയുടെ സർഗശക്തിയുടെ കരുത്തും ആത്മവിശ്വാസവും ത്രസിച്ചു നിൽക്കുന്ന കവിതയാണ് അശ്വമേധം എന്ന് നമുക്ക് പറയാം. കേരള പാഠാവലിയിലെ അവസാനത്തെ യൂണിറ്റ്, അഞ്ചാമത്തെ യൂണിറ്റ്, കലകൾ കാവ്യങ്ങൾ. മനുഷ്യജീവിതം പ്രസാദാത്മകവും ആഹ്ലാദകരവുമായി മുന്നോട്ട് പോകുന്നത് കലയുടെ സജീവമായ സാന്നിധ്യം ജീവിതത്തിലുള്ളതുകൊണ്ടാണ്. അതായത് കലകൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ അടയാളങ്ങളാണ് എന്ന് അർത്ഥം. ലോകപ്രശസ്ത ഡച്ച് ചിത്രകാരനായ വിൻസെന്റ് വാൻഗോഗിൻ്റെ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രത്തോടെയാണ് യൂണിറ്റ് ആരംഭിക്കുന്നത്. അക്കാലത്ത് യൂറോപ്പിൽ നിലനിന്നിരുന്ന ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ജീവിതത്തിൻ്റെ ദൈന്യവും ലോകത്തെ വിളിച്ചറിയിച്ച ചിത്രമാണ് അത്. ലോക ക്ലാസിക് രചനയായ ഈ ചിത്രത്തെ അടിസ്ഥാനമാക്കി പ്രശസ്ത കഥാകാരനായ സുഭാഷ് ചന്ദ്രൻ എഴുതിയ കഥയാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. ഖനിയിൽ ജോലി ചെയ്യുന്ന മകനെ അന്വേഷിച്ചു പോയ മിറൽ എന്ന വൃദ്ധ പിതാവ് അവനെ കാണാനാവാതെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. ദാരിദ്ര്യം വിളിച്ചോതുന്ന ഒരു കർഷക കുടുംബത്തിൻ്റെ വീടും ഒരു പഴയ മുറിയുമാണ് പശ്ചാത്തലം. തൂക്കുവിളക്കിൻ്റെ പരിമിതമായ മഞ്ഞ വെളിച്ചത്തിലാണ് കഥാപാത്രങ്ങളെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നത്. മിറലിനെ കൂടാതെ മകൻ്റെ ഭാര്യയായ ജൂലിയാന, മകൻ്റെ മകൾ 8 വയസ്സുകാരി അന്ന, വളരെ ദൂരത്തു നിന്നും എത്തിച്ചേർന്ന ജൂലിയാനയുടെ അച്ഛൻ സാമുവൽ റാങ്തോസും അമ്മയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. മകനെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ലെന്ന മിറലിൻ്റെ വാക്കുകൾ ജൂലിയാനയെ തളർത്തിക്കളയുന്നു. ഖനിയിൽ ജോലി ചെയ്യുന്നവരുടെ അരക്ഷിതാവസ്ഥയും അപകടാവസ്ഥയും ജൂലിയാനയെ ഭയപ്പെടുത്തുന്നുണ്ട്. വിഷമിക്കേണ്ട മകളെ, ഏതായാലും ഞാൻ നാളെ അവിടം വരെ പോയി വരാം. ഖനിയിലെ അപകടം നിറഞ്ഞ പണിയേക്കാൾ ഉരുളക്കിഴങ്ങ് കൃഷി തന്നെയാണ് നല്ലതെന്ന് ഞാൻ അയാളെ പറഞ്ഞു മനസ്സിലാക്കാം എന്ന സാമുവൽ റാങ്തോസിൻ്റെ ആശ്വാസവാക്കുകൾ അവൾക്ക് ആശ്വാസം പകർന്നു നൽകുന്നു. ദുഷ്കരമായ സന്ദർഭത്തിൽ രാത്രി ഭക്ഷണമായ ഉരുളക്കിഴങ്ങ് കഴിക്കാനായി അവർ ഒരുങ്ങുകയാണ്. എന്നാൽ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി അടർന്നുമാറിയതുപോലെ ഖനിയിൽ വീണുകിടക്കുന്ന മകൻ്റെ മുഖം പിതാവായ മിറലിൽ നിറയുന്നതുകൊണ്ടാവാം അയാൾ അസ്വസ്ഥനാവുന്നു. ആ വൃദ്ധപിതാവിൻ്റെ സങ്കടത്തിൽ നിന്നും താൻ ഭർത്താവിൻ്റെ ഇരിപ്പിടത്തിൽ എക്കാലത്തേക്കുമായി ഉറഞ്ഞുപോകുന്നതായി ജൂലിയാന അറിയുന്നു. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം തന്നിൽ അപ്രതീക്ഷിതമായി വന്നു നിറയുന്നത് ജൂലിയാന തിരിച്ചറിയുന്ന നിമിഷം കൂടിയാണ് അത്. ചിത്രകലയുടെ അതിസൂക്ഷ്മ സങ്കേതങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഈ കഥ. ഇതിനകത്ത് കഥയുടെ ആഖ്യാന രീതിയും പ്രയോഗ സവിശേഷതകളും സൂക്ഷ്മമായ വിശകലനത്തിന് നിങ്ങൾ വിധേയമാക്കേണ്ടതുണ്ട്. മരണം നേരിട്ട് ആവിഷ്കരിക്കുന്നില്ലെങ്കിലും മരണത്തിൻ്റെ തീവ്രത വായനക്കാരെ ഈ കഥ അനുഭവിപ്പിക്കുന്നു. നിരവധിയായ പ്രയോഗങ്ങൾ കഥയുടെ ഭാവതലത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അത്തരം പ്രയോഗങ്ങൾ കൂടുതലായി നിങ്ങൾ കഥാവായനയിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്. വാൻഗോഗിൻ്റെ അതിപ്രശസ്തമായ ചിത്രം കലാകാരനിൽ ഉണർത്തിയ ചിന്തകളാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥയായി രൂപപ്പെട്ടതെങ്കിൽ, മൈക്കലാഞ്ചലോയുടെ പ്രശസ്തമായ പിയാത്ത എന്ന ശില്പം 1972 മെയ് 21 മയക്കുമരുന്നിൻ്റെ ഉന്മാദം പിടിച്ച ഒരു ചെറുപ്പക്കാരൻ ചുറ്റികൊണ്ട് തകർത്തു കളഞ്ഞ വാർത്ത ONV കുറിപ്പ് എന്ന കവിയിൽ സൃഷ്ടിച്ചെടുത്ത പ്രതികരണമാണ് മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിത. പിയാത്ത എന്ന അതിമനോഹരമായ ശില്പം കവിതയിൽ അനുഭൂതിയായി മാറുന്നു. ശില്പിയുടെ സൗന്ദര്യ നിർമ്മാണ വൈദഗ്ധ്യവും ശില്പം പകരുന്ന അപാരമായ സഹനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശവും ഈ കവിതയെ വലിയ നിലയിൽ ആസ്വാദ്യകരമാക്കി തീർക്കുന്നു. കവിയും ശില്പിയും താതാത്മ്യം പ്രാപിക്കുന്ന അപൂർവ അനുഭവമായി കവിത മാറുകയാണ്. ശില്പത്തിൻ്റെ സൗന്ദര്യത്തെയും ശില്പനിർമ്മാണ സൗന്ദര്യത്തെയും ആസ്വദിക്കുന്നതിനിടയിലാണ് മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ ഒരു യുവാവ് ശില്പത്തെ തച്ചു തകർക്കുന്നതിൽ കവി ഞെട്ടിത്തരിക്കുന്നത്. ഇങ്ങനെ തച്ചു തകർത്തതിൽ ഈ കാലത്തു നിന്ന് കവി ശില്പിയോട് മാപ്പ് ചോദിക്കുകയാണ്. കവിതയെ ഹൃദയസ്പർശിയാക്കി മാറ്റുന്നത് കവിതയിലെ ഭാവസാന്ദ്രമായ പ്രയോഗങ്ങളാണ്. ഒരു ദുഃഖത്തിൻ സൂര്യശിലയായി തീർന്നൊരമ്മ, ഒരു വെൺലില്ലിപ്പൂവിൽ ചോണരേഖകൾ പോലെ തിരുശോണിതം വാർന്ന പാടുകൾ ഉടലാകെ തുടങ്ങിയ പ്രയോഗങ്ങൾ ശ്രദ്ധേയമാണ്. യേശുദേവന്റെ വിശുദ്ധിയും പീഡാനുഭവത്തിന്റെ അടയാളങ്ങളുമാണ് ശോണരേഖകൾ പടർന്ന ലില്ലിപ്പു പോലുള്ള ജഡം എന്നതിൽ തെളിയുന്നത്. ശില്പനിർമ്മാണത്തിന്റെ സൂക്ഷ്മതയും അപൂർവ ചാരുതയും വ്യക്തമാക്കുന്ന വരികളാണ് നിന്റെ ചുറ്റിക ഒരു കരിവണ്ടുപോൽ ചുറ്റിപ്പറന്നുളിതൻ നെറുകയിൽ ചുംബിക്കും ഹർഷോന്മാദ ശീൽക്കാരം കേൾക്കുന്നു ഞാൻ എന്നിടത്തുള്ളത്. ഇവിടെ കവിയും ശില്പിയും താതാത്മ്യം പ്രാപിക്കുന്ന അഥവാ ഒരു കലാകാരൻ മറ്റൊരു കലാകാരനെ ഹൃദയത്തിലേറ്റുവാങ്ങുന്ന അപൂർവ നിമിഷങ്ങളിലൂടെ ഈ വരികൾ കടന്നുപോകുന്നുണ്ട്. വെൺശില്പത്തെ ചുറ്റിയകൊണ്ട് അടിച്ചു തകർക്കുന്നത് ഹൃദയഭേദകമാം വിധം കവി അവതരിപ്പിക്കുന്നു. ഇവിടെ കലാകാരന്റെ അധ്വാനം ആക്ഷേപിക്കപ്പെടുന്നതും മാനവികതയുടെ സന്ദേശങ്ങൾ തകരുന്നതും ആശങ്കയോടെ കവി പങ്കുവെക്കുന്നു. ശില്പിയുടെ ചുറ്റിക കല്ലിൽ ശില്പത്തെ ജീവസുറ്റതാക്കിയപ്പോൾ പുതുകാലത്തിൻ്റെ ഭ്രാന്തിൻ്റെ ചുറ്റിക അത് ഉടച്ചുകളയാനാണ് വ്യഗ്രത കാട്ടുന്നത്. ആ തെറ്റിന് കവിക്ക് മാപ്പ് ചോദിക്കുവാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. അദ്ദേഹം സർഗസൃഷ്ടിക്കായി പിന്നീട് ഉറങ്ങാത്ത രാവുകളും വിയർത്ത പകലുകളും മറ്റൊരു കലാകാരന് മാത്രമേ തിരിച്ചറിയാനാവൂ. അതുകൊണ്ടുതന്നെ പുതിയ കാലത്ത് നിന്നുകൊണ്ട് കവിയുടെ മാപ്പ് പറച്ചിലിന് വിശാലമായ മാനം കൈവരുന്നുണ്ട്. കേരള പാഠാവലിയുടെ 5 യൂണിറ്റുകളായുള്ള 14 പാഠഭാഗങ്ങളെയാണ് സാമാന്യമായി ഇവിടെ അവലോകനം ചെയ്തിട്ടുള്ളത്. കൂടുതലായി ഈ രചനകളെ വായിക്കുകയും ചോദ്യ മാതൃകകളെ പരിചയപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. മികച്ച ഗ്രേഡുകൾ നേടിക്കൊണ്ട് ഉന്നതമായ വിജയം എല്ലാ കൂട്ടുകാർക്കും നേടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഇപ്പോൾ നിങ്ങൾ കേട്ടത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10-ാം ക്ലാസിൻ്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.